പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ബോഡി ഓഫ് ക്രൈസ്റ്റ് എല്ലാ അംഗങ്ങളെയും ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന ആ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാവർക്കും വന്ദനം. ശുശ്രൂഷ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ചിന്തകൾ മാത്രം ഞങ്ങളിലൂടെ വരട്ടെ. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമേ. അവർ അങ്ങിൽ പൂർണ്ണമായി ലയിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. ദാടിയൻ അങ്ങയുടേത് മാത്രമല്ല, ഉപയോഗിച്ചാട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. പ്രിയരെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന ചിന്തയിലേക്ക് ഈ അടുത്ത് കടന്നു വന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ബോഡി ഓഫ് ക്രൈസ്റ്റിനെ എക്യുപ്പ് ചെയ്യുവാനായിട്ട് കർത്താവ് ചരണപ്പെടുകയാണ്. ഇതുമായുള്ള ബന്ധത്തിൽ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, കർത്താവ് ദൈവം എന്താണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില ഭാഗത്ത് ബൈബിള് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമായ കർത്താവ് അല്ലെങ്കിൽ കർത്താവായ ദൈവം, ലോർഡ് ജഹോവ, ലോർഡ് ഗോഡ്. ചില ഭാഗത്ത് കർത്താവ് എന്ന് മാത്രം പറയുന്നുണ്ട്. ചില ഭാഗത്ത് യേശുവിനെയും കർത്താവ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ദൈവവും കർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്നും ഇന്നലെയുമായി തന്നെ പല സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചോദ്യമുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ജനത്തിന് ഇത് അറിയില്ല. രണ്ട്, ജനം യേശുവിനെ ദൈവമായി ആരാധിച്ചുകൊണ്ട് പോരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ബൈബിൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ യേശു ദൈവത്തിൽ ഉള്ള വ്യക്തിത്വമാണ്. എല്ലാ ദൈവപ്രവൃത്തിയും യേശുക്രിസ്തുവിലൂടെയാണ് വെളിപ്പെടുന്നത്. അപ്പൊ ഇതിന് തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം വിളിച്ചു പറഞ്ഞപ്പോ, ഇതുവരെയും യേശുവിനെ ദൈവമായി കരുതിയ വ്യക്തിത്വങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് വചനമില്ലാതെയായി. കാരണം ബൈബിള് യേശുവാണ് ദൈവം എന്ന് പറയുന്നില്ല. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കുക എന്നൊരു സ്റ്റേറ്റ്മെന്റ് ബൈബിൾ പറയുന്നതേയില്ല. പകരം യേശുവും ദൈവത്തിന്റെ ആത്മാവാൽ അപ്പൊസ്തലന്മാരും എല്ലാം പറയുന്നത്, പിതാവായ ഏക ദൈവമേ ഉള്ളൂ. പക്ഷേ ഏതോ അബ്ദവശാൽ നമുക്ക് ഇങ്ങനെയൊരു ടീച്ചിങ് വന്ന് കയറി. ആദ്യ നൂറ്റാണ്ടിൽ ഈ ടീച്ചിങ് ഇല്ലായിരുന്നു. യേശു അത് പഠിപ്പിച്ചിട്ടില്ല, പിതാവായ ദൈവം അത് പഠിപ്പിക്കുവാൻ കൽപ്പിച്ചിട്ടില്ല, അപ്പൊസ്തലന്മാർ അത് പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ അവർ ജീവിച്ചിട്ടുമില്ല. പക്ഷേ യാത്രയിൽ ഇങ്ങനെ ഒരു ടീച്ചിങ് വന്നു കയറി. ഞാൻ ചിന്തിക്കുന്നു, അപ്പൊസ്തല പ്രവൃത്തി 20:29 വാക്യത്തിൽ പൗലോസ് പറഞ്ഞൊരു പ്രവചനമുണ്ട്, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്നു. അതായത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും. അന്നേരം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായിട്ട് വിപരീത ഉപദേശം അവർ പ്രസ്താവിക്കും. ഞാൻ ചിന്തിക്കുന്നു, അവരിൽ നിന്ന് കടന്നു വന്നതായിരിക്കാം ഈ ഒരു സന്ദേശം. ആദ്യ നൂറ്റാണ്ടിൽ പിതാവായ ദൈവമോ കർത്താവായ യേശുവോ അപ്പൊസ്തലന്മാരോ ആരും ഇത് പഠിപ്പിച്ചിരുന്നില്ല. ഏത്? യേശുവാണ് ദൈവം, യേശുവിനെ ദൈവമായി സ്വീകരിക്കുക, യേശുവിനെ ആരാധിക്കുക. അങ്ങനൊരു സന്ദേശം ബൈബിളിലില്ല. ബൈബിളിന്റെ സന്ദേശം മറ്റൊന്നാണ്. സൃഷ്ടാവിന് നഷ്ടപ്പെട്ടു പോയ ജനത്തെ ക്രിസ്തുവിൽ സൂക്ഷിച്ച് ആ ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കൽ തിരികെ എത്തിക്കുക. ഇതാണ് ബൈബിളിന്റെ സന്ദേശം. അതിന് തടസ്സമായിട്ടൊരു കിങ്ഡം നിൽക്കുന്നുണ്ട്, പൈശാചിക കിങ്ഡം. ആ കിങ്ഡത്തെ ക്രിസ്തു തകർക്കണം, ക്രിസ്തുവിലുള്ള നമ്മളും തകർക്കണം. അങ്ങനെ ജയിക്കുന്നവൻ അവസാനം ഇത് അവകാശമാക്കും. ഇതാണ് ബൈബിളിന്റെ സന്ദേശം. എന്നാൽ ഇന്ന് പിശാചിന്റെ തന്ത്രം ജയിച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു സന്ദേശം, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്ന് വെളിപ്പാട് 21:7 പറയുന്ന സന്ദേശം, ജയിക്കുന്നതിന് അവകാശമാക്കുമെന്ന് കർത്താവ് യേശു തന്റെ 7 പ്രസംഗങ്ങളിൽ, വെളിപ്പാട് ദിവസം 2:3 പറയുന്ന 7 സഭയോട് പറയുന്ന 7 പ്രസംഗങ്ങളിൽ വ്യക്തതയോടെ പറയുന്നു, ജയിക്കുന്നവനാണ് ഇത് അവകാശമായി ലഭിക്കുന്നത്. ഇതൊന്നും ഇന്ന് സഭകളിൽ കേൾക്കുന്നില്ല. അതിന്റെ കാരണം, തെറ്റായ ആദ്യ നൂറ്റാണ്ടിൽ പ്രസംഗിക്കപ്പെടാത്ത ഒരു സന്ദേശം ഇടയിൽ കടന്നു വന്ന് കയറിയിട്ട് ദൈവത്തിന്റെ പദ്ധതികളെ എടുത്തു കളഞ്ഞു, ദൈവ ഇഷ്ടത്തെ എടുത്തു കളഞ്ഞു. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ ആയിരിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ തന്ത്രത്തിലൂടെയാണ് ജയിക്കുന്നത്, ഇന്നും അവൻ ജയിച്ചു നിൽക്കുന്ന തന്ത്രത്തിലൂടെയാണ്. പക്ഷെ ദൈവാത്മാവ് പ്രിയ കുഞ്ഞെ, നിന്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, നീ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങിയാൽ, പിശാചിന്റെ തന്ത്രങ്ങളെ ദൈവം നിന്നെ അറിയിച്ചു തരും. അത് അറിയിച്ചില്ല എങ്കിൽ പിശാച് നിന്റെ മേൽ ജയമെടുക്കും. അതുണ്ടാകരുത് കുഞ്ഞെ. നീ പിശാചിനെ ജയിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്നത്. ജയിക്കുന്നവൻ ഇത് അവകാശമായിക്കിട്ടും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:29 പൗലോസിന്റെ ഒരു പ്രവചനമാണ്.
ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു.
ശ്രദ്ധിച്ചേ, ഞാൻ പോയ ശേഷം, ആദ്യ നൂറ്റാണ്ടിൽ ഇങ്ങനൊരു ടീച്ചിങ്ങേ ഇല്ല. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, ആട്ടിൻകൂട്ടത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ താഴേക്ക് എഴുതിയിരിക്കുക, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കും. അതുകൂടി ഒന്ന് വായിച്ച്.
ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും.
അപ്പൊ ചില പുരുഷന്മാർ എഴുന്നേൽക്കും വിപരീത ഉപദേശം. എന്തിന് വിപരീതം? ബൈബിളിലെ സത്യവചനത്തിന് വിപരീതമായിട്ട് പറയുന്ന ഉപദേശം പ്രഖ്യാപിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതിനൊരു എക്സാമ്പിൾ എന്താണ്? ഏതിന് തന്നെയാണ് എക്സാമ്പിൾ? വിപരീത ഉപദേശം. ദൈവം ആദ്യത്തോട് പറഞ്ഞു നന്മ തിരുമലെ കുറിച്ചുള്ള അതിനുഷത്തിന്റെ ഫലം നീ തിന്നരുത്. പിശാജ് സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയോട് പ്രസംഗിച്ചത് എന്താ? അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വിപരീത ഉപദേശം. തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോ അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരായിരിക്കരുത്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ, നഷ്ടപ്പെട്ടുപോയ നമ്മളെ തിരികെ എടുക്കാൻ ആണ് സ്വർഗീയ പിതാവ് കർത്താവ് യേശുവിനെ അയച്ചത്. ഈ പർപ്പസ് നാം മറന്നു പോകരുത്. ഈ പർപ്പസ് മറന്നുപോയാൽ നമ്മൾ പഠിച്ച ഡോക്ടറിന് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഈ ബൈബിളിന്റെ എല്ലാ മുക്കും മൂലയും കയറും. കടലും കരയും കടന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തപ്പി എടുത്ത് എവിടെന്നെങ്കിലും കൊണ്ടുപോകും, നമ്മൾ പറഞ്ഞ് ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് സത്യമല്ല എങ്കിൽ നമ്മളുടെ യാത്ര മുഴുവൻ വ്യർത്ഥവുമാണ്. ആ യാത്രയിൽ തന്നെ വാക്കുകളിൽ നാം അനേക പാപങ്ങളാൽ പിടിക്കപ്പെടും. നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കുന്നവരായി തീരും. അങ്ങനെ ആകരുത്. എപ്പോഴും ദൈവവചനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. സത്യം ഒന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. യഥാർത്ഥത്തിൽ ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലർക്കും ഈ വിഷയം. അവർ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്, ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, നായകനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മളെ നയിക്കുന്ന വ്യക്തിത്വമാണ്. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ട് നാം പിതാവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുകയാണ്. പർപ്പസ് അറിഞ്ഞില്ല എങ്കിൽ നാം ആ സംഭവത്തെ അബ്യൂസ് ചെയ്യുവാനായിട്ട്, ചീത്തയായി ഉപയോഗിക്കുവാനായിട്ട് ഇടയാണ്. ആദത്തിൽ നാം സൂക്ഷിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ക്രിസ്തുവിൽ നാം സൂക്ഷിക്കപ്പെടുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ നിഴലായ ഒരു വ്യക്തിത്വം പഴയ നിയമത്തിലുണ്ടായിരുന്നു മോശ. മോശയുടെ ജനനസമയത്ത്, യേശുവിന്റെ ജനനസമയത്ത് ഉണ്ടായതുപോലെ തന്നെ വിഷയങ്ങളുണ്ടായി. ശിശുവിനെ കൊന്നുകളയണം. അപ്പോൾ ആ ദേശത്തെ ശിശുക്കളെല്ലാം കൊന്നുകളയുന്ന സമയത്ത് മോശയുടെ മാതാപിതാക്കന്മാർ മോശയെ രഹസ്യത്തിൽ സൂക്ഷിച്ചു. പക്ഷേ ഒരു സമയം വന്നപ്പോൾ സൂക്ഷിക്കാൻ പറ്റാതെയായപ്പോൾ അവർ ചെയ്തത് ഒരു ഞാങ്ങണയുടെ ഒരു പെട്ടകം ഉണ്ടാക്കി. എന്നിട്ട് മോശയുടെ പെങ്ങൾ ഇതാ ആ മോശയെ നൈൽ നദിയിൽ ഒഴുക്കിൽ വെക്കുകയാണ്. ആ ഞാങ്ങണയുടെ മറ്റ് ചെടികൾ വളർന്നു നിൽക്കുക, അതിൻ്റെ എല്ലാം ഈ ഇടയിൽ ഇതാ ഈ പെട്ടകം മൂവ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരുക്കമേ, ഫറവോയുടെ പുത്രി അവിടെ കുളിക്കാൻ വരികയാണ്. ആ കുഞ്ഞിനെ കണ്ട കുഞ്ഞിനെ എടുക്കുകയാണ്. അപ്പോ ആ പെട്ടകത്തിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ച്, പെട്ടകത്തിന്റെ ഉദ്ദേശം എന്താണ്? ബലപ്പെടുത്തം കിട്ടിയാണ്. എങ്ങനെയെങ്കിൽ ഇത് തന്നെയാണ് യേശുവിന്റെ ഉദ്ദേശം. ആ ഞങ്ങളുടെ പെട്ടകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുഞ്ഞിനെ വീട്ടിൽ സൂക്ഷിച്ചാൽ കുഞ്ഞ് കൊല്ലപ്പെടും. നമ്മളെ ആദത്തിൽ സൂക്ഷിച്ചാൽ നമ്മൾ മരിക്കും. കാരണം ആദത്തിൽ സർവരും മരിക്കുന്നു. ആദത്തിൽ നിന്ന് നാം യേശു രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഇതാ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കുകയാണ് നമ്മളെ ക്രിസ്തുവിൽ സൂക്ഷിക്കാൻ. അവിടെയാണ് വീണ്ടും ജനനം. ആ വീണ്ടും ജനനത്തിലേക്ക് വരുമ്പോൾ ആദത്തിൽ നമ്മളെ മാറ്റി ക്രിസ്തുവിൽ സൂക്ഷിക്കുകയാണ്. ആ മോശയുടെ മാതാപിതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് മാറ്റി മോശയെ പെട്ടകത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ആ പെട്ടകം എവിടെ ആര് കാണണം? ആ ഫറവോയുടെ മകൾ കണ്ട് ആ പെട്ടകത്തിലുള്ള കുഞ്ഞിനെ കൊട്ടാരത്തിൽ എത്തിക്കണം എന്നതുപോലെ ഒരു നിഴല് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ പെട്ടകത്തിന്റെ പദ്ധതി സൂക്ഷിക്കുക എന്നുള്ളതാണ്, സൂക്ഷിച്ച് ലക്ഷ്യത്തിലെത്തിക്കുക. അല്ലാതെ പെട്ടകമല്ല ലക്ഷ്യം, സൂക്ഷിച്ച് ദൈവത്തിൽ ഉടയവനിൽ സൃഷ്ടാവിലെത്തിക്കുക. അപ്പോ ക്രിസ്തുവിന്റെ പർപ്പസ് നാം മനസ്സിലാക്കുക. അല്ല എങ്കിൽ നമ്മൾ ലോകം നമുക്ക് കാണിച്ചു തരുന്ന പോലെ ബൈബിൾ കാണിക്കാത്തതിനെ പലതിനെയും നാം കാണും. പിശാചിന്റെ തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നാം ഏറ്റെടുക്കുമ്പോൾ നാം തെറ്റിപ്പോകുവാനായിട്ട് ഇടയാണ്. ഫസ്കോർണിയൻ 15:22 അവിടെ ആദവത്തെയും ക്രിസ്തുവിനെയും രണ്ട് കണ്ടെയ്നറുകളെ പോലെയാണ്, രണ്ട് പെട്ടകങ്ങളെ പോലെയാണ് കാണിക്കുന്നത്. വായിച്ചാട്ടെ.
ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും.
ശ്രദ്ധിച്ചേട്ടെ, ഇൻ ആദം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻ ആദം, ആദത്തിൽ, ആദത്തിന്റെ ഉള്ളിൽ, ആദത്തിൽ എല്ലാവരും മരിക്കുന്നു. അപ്പൊ ഇത് മനുഷ്യരായ നമുക്കിത് കാണാൻ കഴിയുന്നില്ല. അവിടെ കടന്നു വന്നിട്ടുള്ള ആ വിധി ഇതാണ്, ആദത്തിൽ എല്ലാവരും മരിക്കുന്നു. ഇതാ വീട്ടിൽ സൂക്ഷിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഫറവ കൊല്ലുകയാണ്. ആദത്തിൽ എല്ലാവരും മരിക്കുന്നു. എന്നാൽ അവിടെ നിന്നും മാറ്റി, നമ്മളെ അവിടെ നിന്നും മാറ്റി ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ സൂക്ഷിക്കുകയാണ്. സൂക്ഷിച്ചിട്ട് എവിടെ എത്തിക്കുന്നു? നമ്മളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ എത്തിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദേശം നാം മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് തർക്കിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പഠിച്ചത് ജയിക്കണോ എന്നാണല്ലോ ഏവന്റെയും ആഗ്രഹം. പിന്നെ അത് ഇല്ല, അതിൽ തെറ്റിപ്പോയെന്ന് സമ്മതിക്കണമെങ്കിൽ അത് നമ്മുടെ മരണത്തിന് തുല്യമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൽ നമ്മളെ സൂക്ഷിക്കുകയാണ്. ദാ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ ഞാൻ പല ബൈബിളുകൾ ഉള്ളത് ആ ബൈബിളുകൾ കൊണ്ടുവരികയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന പല ട്രാൻസ്ലേഷൻ ഉണ്ട്. യൂദയുടെ ജൂദ് ചാപ്റ്റർ 1:1, യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ സഹോദരനാണ് ഈ യൂദ എന്ന് പറയുന്നത്. ആ യൂദ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ, ഇതാ ഞാനിവിടെ വേരിയൻ സ്റ്റഡി ബൈബിളാണ് വായിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത്, ജൂഡ് എ സർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് എ ബ്രദർ ഓഫ് ജെയിംസ് ടു ദോസ് ഹു ആർ കോൾഡ് ആൻഡ് ലവ്ഡ് ബൈ ഗോഡ് ദ ഫാദർ. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ആൻഡ് കെപ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ രണ്ട് വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, നമ്മുടെ സൃഷ്ടാവാൽ സ്നേഹിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ടു. ശ്രദ്ധിച്ചേ, അപ്പോ രണ്ട് ആ പർപ്പസ് പറയാം. ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടു ഇരിക്കുന്നു, പക്ഷെ നമ്മൾ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്? ക്രിസ്തുവിലാ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നേ. അപ്പോ ക്രിസ്തുവിന്റെ പുറത്ത് നമുക്ക് അപകടമാ, ക്രിസ്തുവിന്റെ പുറത്ത് അപകടമാ. അതുകൊണ്ടാണ് പറയുന്നത് പിതാവിന്റെ അടുക്കലേക്കുള്ള ഏക വഴി ആര് മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ ക്രിസ്തുവിൽ നമ്മളെ സൂക്ഷിച്ച് ആ പെട്ടകത്തിലൂടെ ആ മോശക്കുഞ്ഞ് ഫറവോയുടെ മകളുടെ അടുക്കലെത്തി കൊട്ടാരത്തിലെത്തിയതുപോലെ നമ്മളും ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലെത്തണം. മനസ്സിലാവുന്ന സഹോദരങ്ങളെ, അല്ലാതെ ആ പെട്ടകം, സൂക്ഷിക്കപ്പെടുന്ന ആ പെട്ടകം ക്രിസ്തു ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാനല്ല ബൈബിൾ സന്ദേശം പറയുന്നത്. നമ്മൾ തെറ്റിപ്പോയതാണ്. ആദ്യ നൂറ്റാണ്ടിൽ പിതാവായ ദൈവമോ കർത്താവായ യേശു ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ ഒന്നും പഠിപ്പിക്കാത്തതും പ്രാക്ടീസ് ചെയ്യാത്തതും ബൈബിൾ പറയാത്തതുമായി സന്ദേശം ഇടയിൽ കയറി വന്നു. അതെന്തിനാണ്? അങ്ങനെ ഒരു സന്ദേശം നമ്മൾ ഏറ്റെടുത്തപ്പോൾ ദൈവത്തിന്റെ സകല ഓപ്പറേഷനുകളും പദ്ധതികളും ബൈബിൾ എഴുതിയിരിക്കുന്ന ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതോടുകൂടി നമ്മളുടെ ജീവിതം ക്യാൻസൽ ആയിപ്പോയി. കാരണം യേശു അല്ലേ ദൈവം, ഇനിയൊന്നുമില്ല, ഫിനിഷ്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. യേശു ഒരു വഴിയാണ്. ഒരു വഴി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓൺലി വേ, ദേർ ഇസ് നോ എനി അതർ വേ. മറ്റൊരു വഴിയുമില്ല എങ്ങോട്ടെത്താൻ, ഈ ലക്ഷ്യത്തിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ. ഇതുകൊണ്ടാണ് യോഹന്നാൻ 14:6 പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിട്ട് എന്നെ സ്വീകരിച്ചാൽ എല്ലാം തീർന്നു എന്നല്ല, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കലെത്താനുള്ള മാർഗം എന്താ? യേശുവിൽ നാം സൂക്ഷിക്കപ്പെടുക, യേശുവിനെ നാം അനുഗമിക്കുക. അല്ലാതെ വേറൊരു വിശ്വാസത്തോടെ ഇടയിൽ കൊണ്ടുവരരുത്. ബൈബിൾ എന്ത് പറയണോ അത് നാം വിശ്വസിക്കുക, അതിന് ആമേൻ പറയുക. ഇതിന്റെ ഇടയിൽ മറ്റുള്ള പലതും കൂട്ടിക്കൊണ്ടുവന്ന് ജാതീയമായ ചിന്തകൾ, ഞാൻ ഇതുവരെ ആരാധിച്ച ദൈവമാണ് യേശു എന്നുള്ള ചിന്ത കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു തലത്തിൽ അധംപതിക്കരുത്. അത് അങ്ങനെ ഒരു ചിന്ത ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ല യേശു വന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സൃഷ്ടാവിന് കാണാതെ പോയ ആടുകൾ അന്വേഷിച്ചാ വന്നത്. നിങ്ങളുടെ ബൈബിളിൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളേ? കാണാതെ പോയ ആടുകളെ തിരഞ്ഞാണ് ഞാൻ വന്നത്, അല്ലാതെ കൂടുതൽ ആരാധന എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ജനം മരിച്ചും നഷ്ടപ്പെട്ടും കിടക്കുന്നു. മരിച്ചതിന് ജീവൻ കൊടുക്കണം, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തണം. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു ഓപ്പറേഷനുമായിട്ടാണ് വന്നേക്കണേ. ഇതുവരെയും ആ ഓപ്പറേഷൻ തീർന്നിട്ടില്ല. യേശു ക്രിസ്തു 110:1 പറയുന്നു, പിതാവിൻ്റെ കൽപ്പനയാൽ പിതാവിൻ്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. പിതാവ് പുത്രനോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. എടുത്തിങ്ങനെ വായിച്ചു, ഇതാണ് ദൈവത്തിന്റെ ഓപ്പറേഷൻ.
യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നതോ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക.
വലത്തുഭാഗത്തിരിക്കുക, ഇത് തന്നെയാണ് എബ്രായ ലേഖനം 10:12-13 പറയുന്നത്. ആ ഓപ്പറേഷൻ, അതായത് നമ്മളെ തിരിച്ചു കൊണ്ടുവരണ്ടേ, പിതാവിന്റെ അടുക്കൽ എത്തിക്കണ്ടേ, എത്തിക്കണമെങ്കിൽ ആദ്യം തന്നെ കുടുംബത്തിലെ തലവനെ തകർക്കണം. സർവലോകം ദുഷ്ടന്റെ കീഴിലാണ്. കർത്താവ് പറഞ്ഞില്ലേ, ആ കുടുംബത്തിലെ തലവനെ തകർക്കാതെ അവിടെ നിന്ന് ഒന്നും മോഷ്ടിക്കാം, ഒന്നും എടുക്കാൻ പറ്റുകയില്ല. ഇന്ന് സർവലോകവും ദുഷ്ടന്റെ കീഴിലാണ്. അവനെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മളെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. എവിടെ നിന്ന്? കർത്താവ് യേശു കാൽവരി ക്രൂശിൽ ചെയ്ത യാഗം ഇതാ സർവ്വ മാനവരാശിക്കും വേണ്ടിയുള്ള എറ്റേണൽ സാക്രിഫൈസ് ആണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ചിന്തകളിൽ കുടുക്കപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോഴും പിശാചിന്റെ കീഴിലാണ്. യേശു ചെയ്യേണ്ടതൊക്കെ ചെയ്തു, പക്ഷെ നമ്മുടെ ചിന്തകളിൽ, ലോകസ്നേഹത്തിൽ, ജഡചിന്തയിൽ നമ്മൾ ഇന്നും പിശാചിന്റെ കീഴിലാണ്. അതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. അതിന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇതാ ഒരു ദൈവിക പ്രവർത്തനം ഇനി നടക്കേണ്ടത് യേശുവിന്റെ ജീവിതത്തിലല്ല, നമ്മളുടെ ജീവിതത്തിലാണ്. അത് നടത്തിയെടുക്കാൻ യേശു തന്റെ വചനം തന്ന് കാത്തിരിക്കുകയാണ്. ഇതാണ് എബ്രായ ലേഖനം 10:12-13 പറയുന്നത്. വായിച്ച്,
യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ടു എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു.
ദാ ശ്രദ്ധിച്ചാട്ടെ, കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞിട്ടും എല്ലാം തീർന്നെന്നും യേശു വിളിച്ചു പറഞ്ഞിട്ടും ഇപ്പോഴും തീർന്നിട്ടില്ല. കാത്തിരിക്കുക എന്തിനു വേണ്ടിയാ? ശത്രുക്കൾ തന്റെ പാദപീഠമാകാൻ. 110:1 ഇതാ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. കാരണം യേശു ക്രിസ്തു തന്റെ ഭാഗത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളുടെ ഉള്ളിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഇനി നമ്മളാണ് ദുഷ്ടനെ പരാജയപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ജയിക്കുന്നു അവൻ ഇത് അവകാശമാക്കും. ജയിക്കണം, നാം ദുഷ്ടനെ ജയിക്കണം. അവർ കുഞ്ഞാണ്ട് രക്തത്താലും നിങ്ങളുടെ സാക്ഷ്യവചനത്താലും പിശാചിനെ ജയിച്ചു എന്ന് വെളിപ്പാട് ദിവസം 12:9-10 വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജയിക്കണം നമ്മൾ. അപ്പൊ ഈ പദ്ധതിയൊന്നും ഇന്ന് ക്രിസ്തീയ സഭകളിൽ നല്ലൊരു പങ്കും അല്ല, ഓൾമോസ്റ്റ് ഓൾ എന്ന് തന്നെ പറയാം, എക്സെപ്റ്റ് എ ഫ്യൂ, ചിന്തിക്കുന്നതേയില്ല. ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഒരൊറ്റ കയറി വന്ന സന്ദേശം, യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ബൈബിളിൽ അങ്ങനൊരു സംഭവമേ ഇല്ല. പ്രിയ സഹോദരങ്ങളെ, നാം യേശുവിനെ ബഹുമാനിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവിനെ നാം ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അത് നാം ചെയ്യുക. പക്ഷേ ബൈബിളിലെ സന്ദേശം മാറുവാനായിട്ട് അനുവദിക്കരുത്. നമ്മുടെ ലക്ഷ്യം തകർക്കപ്പെടുവാനായിട്ട് നാം അനുവദിക്കരുത്. യേശു നമ്മുടെ ലക്ഷ്യമല്ല, യേശു നമ്മുടെ മാർഗമാണ്. എങ്ങോട്ടേക്ക്? ലക്ഷ്യത്തിലേക്കുള്ള. എവിടെയാണ് നമ്മുടെ ലക്ഷ്യം? പിതാവിന്റെ അടുക്കലെത്തണം. ഇതാണ് ആ വ്യക്തതയോടെ യോഹന്നാൻ 14:6 നാം വായിച്ചില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി വായിക്കാം, ഭാഗം ഒന്ന് വായിച്ചേ.
യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല.
അപ്പൊ നമ്മുടെ ഡെസ്റ്റിനി ഏതാണ്? നാം പിതാവിന്റെ അടുക്കൽ, ആ പിതാവിനെയാണ് ഏക സത്യ ദൈവമെന്ന് യേശു പറയുന്നത്. ഞാൻ മുഖാന്തരമല്ലാതെ, സർ, വിത്തൗട്ട് ജീസസ് ക്രൈസ്റ്റ് ആർക്കോടെ എത്തുവാൻ കഴിയുകയില്ല. അപ്പോ യേശുവിൽ സൂക്ഷിക്കപ്പെട്ടു വേണം നമ്മോടെ എത്തുവാനായിട്ട്. പിതാവിന്റെ അടുക്കൽ എത്തണം. ആ സ്നേഹനിധിയായ പിതാവിന്റെ അടുക്കലേക്ക് നാം എത്തിച്ചേരണം. ആ പിതാവിന്റെ അധികാരത്തിൽ വരുന്നതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ അധികാരത്തിൽ വരുന്നതിനെ, ഡൊമീനിയൻ ഓഫ് ഗാഡ്, കിങ്ഡം ഓഫ് ഗാഡ്, കിങ് പ്ലസ് ഡൊമീനിയൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സന്ദേശം അറിയുന്നില്ല എങ്കിൽ നാം നമ്മുടെ ഇടയിൽ വളരെ തർക്കങ്ങളൊക്കെ വരും. അപ്പൊ ഈ യാത്രയിൽ നാം ആരെ അനുസരിക്കേണ്ടേ? ഈ യാത്രയിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അനുസരിക്കണം. കാരണം ക്രിസ്തുവിന്റെ ഉള്ളിലാണ് യാത്ര. ക്രിസ്തു നമ്മുടെ തലയാണ്. എങ്ങോട്ടേക്കുള്ള യാത്ര? പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്ര. അപ്പോ യേശു ക്രിസ്തുവിന്റെ ഒരു അസൈൻമെന്റ് ആണത്. അതാണ് 3:15 അസൈൻമെന്റ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ സ്ത്രീയുടെ സന്തതിയുടെ തല, ഹെഡാണ് ജീസസ് ക്രൈസ്റ്റ്. വായിച്ചാട്ടെ,
ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
ശ്രദ്ധിച്ചാട്ടെ, വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണിത്. അവിടെ പറയാണ് ദൈവം, ബൈബിളിലെ ആദ്യത്തെ പ്രവചനം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ, പിശാചിന്റെ കിങ്ഡത്തെ തകർത്തുകളെയും. തകർത്ത് കളയും. യേശു ക്രിസ്തുവും യേശു ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ടവരും ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ് പറയുന്നത്. അവരാണ് സ്ത്രീയുടെ സന്തതി. സഭയിൽ നിന്ന് ജയം പ്രാപിക്കുന്ന കൂട്ടമാണ്, സഭയെ സ്ത്രീയായിട്ടാണ് സങ്കല്പിക്കുന്നത്. സഭയിൽ നിന്ന് ജയം പ്രാപിക്കുന്നവരുടെ കൂട്ടമാണത്. അതിന്റെ ആദ്യ ഫലം ക്രിസ്തു. ക്രിസ്തുവാണ് തല, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഇവരാണ് ജയം പ്രാപിക്കുന്നത്. ഈ ജയം പ്രാപിക്കുന്നവൻ പിശാചിനെയാണ് ജയം പ്രാപിക്കുന്നത്, അവന്റെ കിണ്ടത്തെ തകർത്താണ് ജയം പ്രാപിക്കുന്നത്. യേശു ആദ്യ ഫലമായി എടുക്കപ്പെട്ടു. തുടർന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ബോഡി. ഇന്ന് കർത്താവ് വചനം പറയുന്നു, കാൽവരിക്കുറിച്ചിൽ ക്രിസ്തു പിശാചിനെ ജയിച്ചെങ്കിലും ഇന്നും ശത്രുവാകുന്ന പിശാച് കാലിന്റെ കീഴിലാകുവാൻ യേശു കാത്തിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ കാലെന്ന് പറയുന്നത് എന്തുവാ? യേശു ഓൾറെഡി ജയിച്ചില്ലേ? യേശുവിന്റെ ശരീരമാണ് നമ്മൾ. ഇന്ന് സഭയുടെ കാൽ കീഴിലാകുക, പിശാചാകുവാനാണ് യേശു കാത്തിരിക്കുന്നത്. സഭയിലെ എന്നിലും നിങ്ങളിലുമാണ്, ഉള്ളിലാണ് പ്രവർത്തനം, ഹൃദയത്തിലാണ് ഈ പ്രവർത്തനം നടക്കേണ്ടത്. അങ്ങനെ നടക്കുമ്പോഴാണ് നാം ജയം പ്രാപിക്കുന്നത്. അങ്ങനെ ജയം പ്രാപിക്കുന്ന പദ്ധതിയാണ് റോമാ 16:20 സഭയുടെ പർപ്പസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആ വചനവും ഇന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇതും ജനത്തിന് അറിയത്തില്ല സഭയുടെ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ അവർ പറയും സുവിശേഷീകരണം. അല്ല, സുവിശേഷീകരണം അവർ നിവർത്തിക്കാനുള്ള പ്രവൃത്തിയാണ്. പർപ്പസ് അവിടെ എഴുതിയിട്ടുണ്ട്, പിശാചിനെ കാൽ കീഴിലാക്കണം. ഇതാണ് സഭയുടെ പർപ്പസ്. അല്ലാണ്ട് യേശുവിനെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നില്ലൊന്നുമല്ല. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. നാം ദൈവത്തെ ആരാധിക്കണം. കർത്താവ് യേശുവിനെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ മാത്രമല്ല കുഞ്ഞാടിനെയും ആരാധിക്കുന്നത് കാണാം. കുഞ്ഞാടിനെ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സർവദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് യഹോവ അരുളി ചെയ്തുമിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദാ ആ ഒരു പർട്ടിക്കുലർ ഭാഗം നമ്മൾ എടുത്ത ഭാഗം ഒന്ന് വായിച്ച് 16:20 റോമർ 16.
സമാധാനത്തിന്റെ ദൈവമോ
വേഗത്തിൽ
സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും.
സമാധാനത്തിന്റെ ദൈവം എന്ത് ചെയ്യും? വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിന്റെ കാലിന്റെ കീഴിൽ ചതച്ചു കളയും. കളഞ്ഞു എന്നല്ല, കളയും. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തേശുവിൽ ആ പ്രവർത്തനം നടക്കുമ്പോഴാണ്, ക്രിസ്തു നമ്മളെ സൂക്ഷിച്ചിരിക്കുകയാണ്, അവിടെ ആ പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെ തെറ്റായ വിശ്വാസത്തിന് കീഴിലാണ് കൊണ്ട് വെച്ചേക്കണമെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ. 5 വർഷം ഞാനൊരു സഭയിൽ ആരാധിക്കുന്നു, 10 വർഷം ആരാധിക്കുന്നു, 15 വർഷം ആരാധിക്കുന്നു, പക്ഷെ അന്നും സ്വഭാവം ഒന്ന് തന്നെ, ഇന്നും സ്വഭാവം ഒന്ന് തന്നെ. വൾഗറാ എന്നല്ലാതെ ഇതാ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയല്ല, യഥാർത്ഥ ഒരു ദൈവപൈതലാണെങ്കിൽ അവന്റെ ജീവിതം ഓരോ നിമിഷവും വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രൻ അവനിൽ നിന്ന് വെളിപ്പെടും. 1 യോഹന്നാൻ 3:9 പറയുന്ന ദൈവപുത്രനുണ്ട്, പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രൻ, ആ മനുഷ്യപുത്രനിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടും. എടുത്തിങ്ങ് ഒന്ന് വായിച്ചോ.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല.
ഇതൊരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക്. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാനുള്ള കഴിവ് അവൻ ഇല്ലാത്തത് കൊണ്ടാണ് പാപം ചെയ്യാത്തത്. ഇതിലേക്ക് നാം വളർത്തപ്പെടും, ഇതിലേക്ക് നാം വളർത്തപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. മനസ്സിലായോ? പിതാവിൻ്റെ അടുക്കൽ എത്താൻ നമ്മൾ യേശുവിൽ സൂക്ഷിക്കപ്പെട്ട്, ഇതാ യേശുവിനെ അനുഗമിച്ച് ആ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടന്ന് നമ്മൾ പിതാവിൻ്റെ അടുക്കൽ എത്തുകയാണ്. ആ യാത്രയിൽ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് 30 മേനി, 60 മേനി, 100 മേനി അങ്ങോട്ടേക്ക് എത്തുന്നില്ല എങ്കിൽ തോറ്റുപോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒരു വാക്യം കൂടി വായിക്കാം. എബ്രായർ 7:25. യേശു ക്രിസ്തു നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരുകയാണ്. വായിച്ചാട്ടെ.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു.
അപ്പൊ യേശു ക്രിസ്തുവിന്റെ അസൈൻമെന്റ് വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലേ? യേശുവിന്റെ അസൈൻമെന്റ് എന്താ? നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുക. എങ്ങനെ രക്ഷിക്കണേ? താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുക. ശ്രദ്ധിച്ചേ, താനാകുന്ന പെട്ടകം അതിൽ സൂക്ഷിക്കപ്പെട്ട് ഈ ജനം എങ്ങോട്ടേക്ക് എത്തണം? അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവരുടെ സൃഷ്ടാവായ ദൈവമാണ്. അങ്ങോട്ടേക്ക് എത്തിച്ചേരണം, ആ പിതാവിലേക്ക് എത്തിച്ചേരണം. ആര് പറയുന്നു? ബൈബിൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും. ഉടനെ ചിന്തിക്കുന്നു, ഇതിനെതിരെ പറയാൻ വേറെ ഏതെങ്കിലും വചനം ഉണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ബൈബിൾ ഒരിക്കലും പരസ്പരം എതിർക്കത്തില്ല. യേശോ 14:16 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അതിലൊരു വചനത്തെ തോപ്പിക്കാൻ വേറൊരു വചനത്തെ കാണുമെന്നല്ല, അതിൽ ശത്രുക്കളെ കാണുമെന്നല്ല, അതിൽ എണകളെയേ കാണത്തുള്ളൂ, എണകളെ കാണത്തുള്ളൂ. നമ്മുടെ സ്വയം മനോഭാവമാണ് ഇതിൽ ശത്രുക്കളെ കണ്ടുപിടിക്കുന്നത്. ഒരു വചനത്തെ വെട്ടൻ വേറൊരു വചനം കൊണ്ട് വരുന്നു, അതാണ് ഇപ്പോൾ സംശയം. ഒരു വചനത്തെ വെട്ടൻ വേറൊരു വചനം കൊണ്ട് വന്നിരിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. കാരണം നമ്മുടെ ജഡികമായ ചിന്തയാണ്, നമ്മുടെ സ്വയം മനോഭാവമാണ്. തെറ്റിപ്പോയാലും തെറ്റ് തെറ്റെന്ന് സമ്മതിക്കുവാൻ കഴിയാതെ ഇതാ നമ്മൾ അത്തിയല കൊണ്ട് നാം എക്സ്ക്യൂസുകൾ അരയാടെ ഉണ്ടാക്കുന്ന പദ്ധതി ചെയ്യുന്നത് കൊണ്ടാണ്. ആദത്തിന്റെ മക്കളുടെ പ്രത്യേകത അതാ, ക്രിസ്തുവിലേക്ക് മാറിയാൽ തെറ്റ് മനസ്സിലായ തെറ്റ് തെറ്റാണെന്ന് സമ്മതിച്ച് മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കും. അല്ലാത്തൊരു എക്സ്ക്യൂസുകൾ കൊണ്ടുവരും, വചനത്തെ വെട്ടുവാൻ വേറെ വചനവും കൊണ്ടുവരും. ഒരിക്കലും അങ്ങനെ വചനത്തിൽ സംഭവിക്കുകയില്ല, നമ്മുടെ ജഡിക ചിന്തകളാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവവചനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. സത്യം എന്താണെന്ന് അറിഞ്ഞാൽ സത്യം നമ്മളെ സ്വതന്ത്രമാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോ ഇനിയും വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. ഇതാ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴി ഏതൊരു കാര്യവും ഉറപ്പാകുമല്ലോ. വെളിപ്പാട് പുസ്തകം 5:10 അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ യേശുക്രിസ്തു നമ്മളെ പിതാവായ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. 9 വായിച്ച് 5:9
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി.
ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു എന്തോ കാൽവരി ചെയ്ത് ദൈവത്തിനായി ജനത്തെ, നഷ്ടപ്പെട്ടു പോയ ജനത്തെ വിലയ്ക്ക് വാങ്ങിയായിരുന്നു. അപ്പോ ഈ ജനം എവിടെ എത്തണം? ദൈവത്തിന്റെ അടുക്കൽ എത്തണം. അപ്പൊ ഈ വചനങ്ങളെല്ലാം സഹോദരങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ യേശുവിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ പൂർണ്ണമായി രക്ഷിച്ച് ദൈവത്തിന്റെ അടുക്കൽ, പിതാവിന്റെ അടുക്കൽ എത്തിക്കണം. അപ്പോൾ യേശുവിനെ കയറി ദൈവം എന്ന് നമ്മൾ വിളിച്ച്, യേശുവിനെ കയറി പിതാവ് എന്ന് വിളിച്ച്, ഇതാ ആ പിതാവിന്റെ പദ്ധതിയെ മുഴുവൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ആർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. അവസാനം നമ്മളവിടെ ചെല്ലും, ഞങ്ങൾ അങ്ങേ കർത്താവ് എന്ന് പറഞ്ഞല്ലോ. യേശു പറയും, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, എന്റെ പിതാവിന്റെ പദ്ധതി ചെയ്തവനാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് മറുപടി പറയും? ഞങ്ങളത് കേട്ടില്ല, യേശു കർത്താവേ അങ്ങല്ലേ ദൈവം, ഞങ്ങൾ അങ്ങേ ആരാധിച്ചു. ഇതൊന്നും ബൈബിളിന്റെ ടീച്ചിങ് അല്ല. ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ സൈറ്റ് ചെയ്യാം. യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കുവാൻ ബൈബിൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. 2-3 വചനങ്ങൾ, അപ്പൊ ഞാൻ നിങ്ങളോട് 2-3 വചനങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾക്കും താഴെ പറഞ്ഞ് ഉറപ്പിക്കാം. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മുടെ ചിന്തകളാണ് പറയുന്നതെങ്കിലോ, ഹേ അങ്ങനെയല്ല ഇങ്ങനെയാ. സർവ മനുഷ്യരെയോ, റോമ 3:4 പറയുന്നത് സർവ മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരെന്നേ വരൂ. ദൈവ സത്യമാണ്, അതിന്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. ദൈവവചനം ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ വായിച്ചു.
നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ എന്നേ വരൂ.
ദൈവ സത്യവാൻ, അതിന്റെ അർത്ഥം ദൈവവചനമാണ് സത്യം, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ എന്നേ വരൂ. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ എന്നേ വരൂ. അപ്പോ എന്തെങ്കിലും കോട്ട് ചെയ്യുമ്പോ 2-3 വചനങ്ങൾ ആ സാക്ഷ്യം വഴിയിൽ ഏതൊരു കാര്യവും നമുക്ക് ഉറപ്പാക്കാം. ഇന്റർപ്രിട്ടേഷൻ അല്ല, ക്ലിയർ കട്ട് ദൈവവചനം. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇപ്പോൾ ഈ കടന്നു വന്ന ഈ സന്ദേശം, ഈ സംശയം ഒരു സന്ദേശത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം 1 Corinthians 8:1 അതിന്റെ 6 കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു പല ദൈവങ്ങളില്ല, യേശുവാണോ ദൈവം, പിതാവാണോ ദൈവം എന്നുള്ളത് ബൈബിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാമെങ്കിൽ, വിശ്വാസികളായ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ബൈബിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഇതാ ക്ലിയർ കട്ടായിട്ട് പറയുക. പലർക്കും കൺഫ്യൂഷനാണ്, യേശു ആരാണ്, പിതാവ് ആരാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്, ദൈവത്തിലുണ്ട്. എന്നാൽ ആ ദൈവത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പിതാവായ ഏക ദൈവമേ ഉള്ളൂ. ഇതാണ് യേശുവിൻ്റെ അഭിപ്രായം. ഇതിനു മുമ്പ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷന്റെ സന്ദേശങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാം. ചെറിയ നോളജും വലിയ നോളജും താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൽ കിടക്കുന്ന നാളികേരം തേങ്ങ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും അതെന്താണ്. അറിവില്ലാത്ത ഒരാള് തെങ്ങില്ലാത്ത നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നു, വീട്ടിലേക്ക് കയറിയപ്പോൾ ഇതാ തെങ്ങ് തെങ്ങിൽ നിറച്ച് തേങ്ങ കിടക്കുന്നു. ചോദിച്ചു, ചാക്കോച്ച ഇതെന്തോ, വാട്ട് ഈസ് ദിസ്, വാട്ട് നെറ്റ് ഈസ് ദിസ്. ഉടനെ ചാക്കോച്ചൻ പറഞ്ഞു, അതാണ് തേങ്ങ. അദ്ദേഹം ആ തേങ്ങ കണ്ടിട്ട് ആ വീടിന്റെ അകത്തേക്ക് കയറി. അകത്ത് ചെന്നപ്പോ ചാക്കോച്ചന്റെ ഭാര്യ മോളി തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുക. ഹായ് മോളി, ഹൗ ആർ യു, വാട്ട് ഈസ് ദിസ്, ഇതെന്തുവാ മോളി. ഉടനെ മോളി പറഞ്ഞു, ആ വെള്ള കളറുള്ള സാധനം കിട്ടും, തേങ്ങ. ഉടനെ അദ്ദേഹം ചാക്കോച്ചന്റെ മോളിൽ എത്തിക്ക് നോക്കി, നിങ്ങൾ പറഞ്ഞു ആ പച്ചക്കളറുള്ള സാധനമാണ് തേങ്ങ, നിങ്ങളുടെ ഭാര്യ പറയുന്നത് വെള്ള കളറുള്ള സാധനമാണ് തേങ്ങ, ഏതാണ് തേങ്ങ. അദ്ദേഹം ആകെ കൺഫ്യൂഷനായി. രണ്ടും ശരി തന്നെയാണ്. ഒന്ന്, അതിന്റെ പൂർണ്ണ സത്യം. അകത്ത് കയറി നോക്കിയപ്പോ, പുറത്തുനിന്ന് നോക്കിയപ്പോ അതിന്റെ സാധാരണ രൂപം. അതായത് വീടിന്റെ പുറത്തുനിന്ന് നോക്കിയപ്പോ കണ്ടത് പച്ചക്കളറുള്ള തേങ്ങ, വീടിന്റെ അകത്തേക്ക് കയറി നോക്കിയപ്പോ കണ്ടത് പച്ചക്കളറുള്ള തേങ്ങയല്ല, വെള്ള കളറുള്ള തേങ്ങ. നിങ്ങളൊന്ന് പറഞ്ഞതിൽ ഏതാണ് ശരി? ചാക്കോച്ചൻ പറഞ്ഞതാണോ അതോ ചാക്കോച്ചന്റെ ഭാര്യ പറഞ്ഞതാണോ, ഏതാ ശരി? പച്ചക്കളറുള്ള ആ കായാണോ തേങ്ങ, അതോ വെള്ളക്കളറുള്ള ആ ഭാര്യ പറഞ്ഞ കാര്യമാണോ തേങ്ങ? കൺഫ്യൂഷനായല്ലേ. ഇത് തന്നെയാ വിഷയം. ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ഒരു സാധാരണ വിശ്വാസി നോക്കുമ്പോൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവം അല്ലെങ്കിൽ ദൈവിക പ്രവർത്തനം കാണാൻ കഴിയും. എന്നാൽ ആ വീടിന്റെ അകത്തേക്ക് കയറി നോക്കിയപ്പോ ഈ ദൈവിക ചിന്തയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ പിതാവ് മാത്രമേ ഏക സത്യ ദൈവമുള്ളൂ, പുത്രനും പരിശുദ്ധാത്മാവും ആ പിതാവിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ദൈവപുത്രനുണ്ട്, വീട്ടിൽ ജനിച്ചവന്റെ ഉള്ളിൽ. ആരാണ് ദൈവപുത്രൻ? ശരീരമാണോ? അല്ല. ആരാണ് ദൈവപുത്രൻ? ദേഹിയാണോ? അല്ല. പിന്നെ ആരാ ദൈവപുത്രൻ? മനുഷ്യന്റെ ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവപുത്രൻ. പക്ഷെ നമ്മളെ മൊത്തത്തിൽ ദൈവപുത്രൻ എന്നാണ് വിളിക്കണേ, ബൈബിൾ വിളിക്കണേ, ലോകമല്ല. അപ്പൊ ദേഹിയും ശരീരമോ? ആ ദൈവപുത്രന്റെ ഭാഗങ്ങളാണ്. പുറത്തു നോക്കിയാൽ നമ്മളുടെ ആത്മാവും ദേഹിയും ശരീരവും കൂടി ചേർന്ന ദൈവപുത്രൻ. പക്ഷെ അകത്തേക്ക് വന്ന് നോക്ക്, ദൈവപുത്രൻ ആത്മാവ് മാത്രമേ ഉള്ളൂ, ദേഹിയും ശരീരവും ദൈവപുത്രന്റെ ഭാഗങ്ങളാണ്. ഇതേപോലെ ആ തേങ്ങ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ തേങ്ങ പച്ചക്കളറുള്ള തേങ്ങ എന്ന് പറയുന്നത് അതിന്റെ പച്ചക്കളറുള്ള ആ തൊണ്ടും ആ തൊണ്ടിന്റെ ഉള്ളിലെ വെള്ളയും വെള്ളയുടെ ഉള്ളിലെ വെള്ളവും ഇതെല്ലാം കൂടി ചേർന്നതാണ് തേങ്ങ. വെള്ളവും വെള്ളയും തൊണ്ടും ചക്കച്ച പറഞ്ഞ സത്യമാ, പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള സത്യം. പക്ഷേ ആ തേങ്ങ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു നോക്കിക്കഴിയുമ്പോൾ ആ തൊണ്ടെടുത്ത് പൊളിച്ചു കളഞ്ഞു. തൊണ്ട് പൊളിച്ചു കളഞ്ഞപ്പോ ഇതാ തുടർന്ന് അതിന്റെ വെള്ളം ഒഴിച്ചു കളഞ്ഞു. പിന്നെ നോക്കിയപ്പോ ആ വെള്ളം നോക്കിയ വെള്ളത്തെ എന്താന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു, തേങ്ങാ വെള്ളം. ഈ പൊതിച്ച ആ തേങ്ങയുടെ തൊണ്ടിനെ ചോദിച്ചപ്പോ അത് പറഞ്ഞു, അത് തേങ്ങയുടെ തൊണ്ടാണ്. ആ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് തേങ്ങയാണെന്ന്. അല്ല, അത് തേങ്ങയുടെ തൊണ്ട്, ഇത് തേങ്ങയുടെ വെള്ളം. അപ്പൊ ഈ വെള്ള കളറുള്ളതോ അതാണ് തേങ്ങ. അപ്പോ ആ തേങ്ങയ്ക്കുള്ളിൽ തേങ്ങ ഏത് മാത്രമേ ഉള്ളൂ? ആ വെള്ള കളറുള്ളത് മാത്രമേ ഉള്ളൂ, മറ്റ് രണ്ടും തേങ്ങയുടെ ഭാഗങ്ങളാണ്. തേങ്ങ വെള്ളവും അതിൻ്റെതായ ആ തൊണ്ടും അതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. മനസ്സിലാവുന്ന സഹോദരങ്ങൾ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, തർക്കിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്നുകൊണ്ടും കാര്യമില്ല, അവരുടെ തർക്കം ഒരിക്കലും അവസാനിക്കുകയില്ല. സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, സത്യ താല്പര്യരായവർക്ക് ഇത് മനസ്സിലാകും. അപ്പോ ഇതാ ഫസ്റ്റ് കൊരിന്ത്യൻ 8:6 പറയുന്ന ചിന്ത കഴിഞ്ഞ നാളുകൾ നമ്മൾ അവതരിപ്പിച്ചു. ആ ചിന്ത അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ തർക്കങ്ങളും തന്നെ പറയാം, സംശയങ്ങളെന്നും പറയാം. അപ്പോ അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്.
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയണേ എത്ര ദൈവമുണ്ടെന്നാ ബൈബിള് പറയണേ. എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ അത് POC ആകട്ടെ, അത് പ്രൊട്ടസ്റ്റന്റ് ആകട്ടെ, ഏതോ ആകട്ടെ, എല്ലാത്തിനും പറഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമോ ബൈബിൾ വിശ്വസിക്കുന്നവരെ? ഇനി ഈ വചനത്തിന് എതിർ വേറൊരു വചനം വരില്ല. യേശു 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കൂ. ഇതിന് ശത്രുക്കളെയല്ല ഇനി കാണുന്നത്, ഇതിന് എണകളെയേ കാണത്തുള്ളൂ, എണകളെയേ കാണത്തുള്ളൂ. ഇനി ഈ പുസ്തകത്തിൽ എവിടെ വായിച്ചാലും ഇനി എണകളെ കാണും. ശത്രുവിനെ കണ്ടാൽ ഈ പുസ്തകം പിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ചില ഭാഗം നമുക്ക് ശത്രുവായിട്ടൊക്കെ തോന്നണേന്റെ കാര്യം സാഹചര്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നല്ലൊരു പങ്ക് ട്രാൻസ്ലേഷന്റെ മിസ്റ്റേക്കുകൾ ധാരാളമുണ്ട്. നമ്മുടെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ തന്നെ ഇതാ യേശു ദൈവമെന്ന് കാണിക്കുന്ന 3 പാർട്ടുകൾ സാധാരണ ദൈവദാസന്മാർ ഇതിനെ റിഫ്യൂട്ട് ചെയ്യുവാൻ, ഇതിനെ എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ 3 പാർട്ടുകളും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലോകത്തിന്റെ സഹായ ലോകത്തിലെ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ ഗൂഗിളിന്റെ സഹായത്തോടു കൂടെയും ഗ്രീക്ക് ഹെബ്രായ ഭാഷയുടെ സഹായത്തോടുകൂടെയും, അത് മാത്രമല്ല KJV ASV എന്നീ ഇംഗ്ലീഷ് ഭാഷകളുടെ സഹായത്തോടുകൂടെയും സ്ക്രീനിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണം, കേൾക്കണം, മനസ്സിലാക്കണമെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നു പോയാൽ, ഞാൻ ചിന്തിക്കുന്നു ഏകദേശം 13 ഇപ്പോൾ ഇതുവരെ ഇതാ പാർട്ടുകൾ അതിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത്, തേജസ്സിലേക്ക് വരുവാൻ അത് സഹായിക്കും. എന്നാൽ നിങ്ങൾക്ക് എനിക്കൊന്നും വേണ്ട, ഞങ്ങൾ യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിച്ചു. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പാപം ചെയ്യാതെ യേശുവിനെ അനുഗമിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് ഇതാ ഒരു മിനിമം മാർക്കോടുകൂടെ, അതായത് 30, 60, 30, 60, 100% ഉണ്ടല്ലോ, ഇതാ ആ മിനിമം മെനിയോടുകൂടെ നിങ്ങൾക്ക് പാസ്സായി പോകാൻ കഴിയും. പക്ഷെ പാപത്തിലേക്ക് പിന്തിരിഞ്ഞ പോയാൽ നിങ്ങൾ നഷ്ടപ്പെടുവാനിടയാവും. പകരം ഇതാ കർത്താവിന്റെ വചനം യോഹന 15:3 പറയുന്നു, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിത്യജീവൻ നിങ്ങൾക്ക് വർദ്ധിക്കാം. അങ്ങനെ താല്പര്യമുള്ളവർ ആ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കൂടുതൽ ഇത് മനസ്സിലാക്കാനും അറിയാനും നിത്യജീവനിൽ ആ ജീവൻ ലഭിക്കുക മാത്രമല്ല, അത് സമൃദ്ധമായ ജീവനിൽ വളരുവാനും ഈ സന്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കും. നമ്മുടെ അപ്പൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളെടുത്ത് കഴിച്ചാൽ മാത്രം മതി. കഴിക്കാനൊരു മനസ്സ് നമുക്ക് വേണം. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും എന്നെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, വിശുദ്ധ ദൈവ വചനത്തെ വിശ്വസിക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു, ഇതിലുള്ള വചനങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരാകുക, ഈ വചനം അങ്ങനെ തന്നെയോ എന്ന് മനസ്സിലാക്കി തുടർന്ന് അത് അങ്ങനെ തന്നെയെങ്കിൽ അതിൽ പണിയുക. നിങ്ങളുടെ ജീവനും മരണവും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിച്ചാട്ടെ, അവിടെ പറയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. സത്യവചനമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, കർത്താവ് യേശു ആരാണ്? യേശു ആരാണ്? കർത്താവായ യേശു ആരാണ്? നമ്മുടെ വാക്കിൽ തന്നെയുണ്ട്, യേശു കർത്താവാണ്. ഒരിക്കലും ബൈബിൾ ദൈവമായ യേശു എന്ന് പറഞ്ഞിട്ടില്ല, കർത്താവായ യേശു എന്ന് പറഞ്ഞിട്ടുള്ളു, കർത്താവായ യേശു. ശ്രദ്ധിച്ചാട്ടെ, തുടർന്ന് അതിന്റെ താഴേക്ക് വായിക്കുമ്പോ അപ്പൊ യേശു ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവും ബൈബിൾ തന്നെ തരുന്നുണ്ട്. വായിച്ചാട്ടെ,
യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമം ആകുന്നു.
യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന ഏക ദൈവം നമുക്കുണ്ടെന്ന് ബൈബിൾ പറയാഞ്ഞേ? പിതാവിന് ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തു, യേശുവിന് കർത്താവിന്റെ സ്ഥാനം കൊടുത്തു. എന്തുകൊണ്ടാ ബൈബിൾ അങ്ങനെ ചെയ്തേ? അങ്ങനെയാണ് ദൈവാത്മാവിന് തിരഹിതമായത്, കാരണം അത് അങ്ങനെ ആയതുകൊണ്ടാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ ഒരു വാക്യവും പറയുന്നില്ല. നമ്മൾ അങ്ങനെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളിലൂടെ, കാരണം അറിവില്ലാത്ത ആളുകളാണ് പലപ്പോഴും ബൈബിൾ എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടത്തിയത്. വിഗ്രഹ പരിചയമുള്ള അവർ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ പലപ്പോഴും യേശുവിനെ ദൈവമെന്ന് കണ്ട് അവരെ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അങ്ങനെയുള്ള പല മിസ്റ്റേക്കുകളും ബൈബിളിൽ കയറി വന്നു. നമ്മളത് പഠിച്ചു, നമ്മളത് പ്രസംഗിച്ചു. ഇനിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റണമെങ്കിൽ നമ്മൾ മരിക്കണം, നമ്മുടെ സ്വയത്തിൽ മരിക്കണം, അല്ലെങ്കിൽ മാറ്റാൻ പറ്റില്ല. പ്രയാസമാണ്, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ അവിടെ പ്രയാസമാണ്. കാരണം ഞാൻ പ്രസംഗിച്ചത് ഞാൻ തന്നെ പൊളിക്കണമല്ലോ. ഈ സഹോദരങ്ങളെ അങ്ങനെ ചിന്തിക്കണ്ട. കാരണം സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. നമ്മളെല്ലാം പല അജ്ഞതയുടെ കുടുക്കിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സന്ദേശം ബൈബിളിലുള്ളത് എൻ്റെ യാതൊരു അഭിപ്രായമല്ല, ബൈബിളിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ ഓൾറെഡി യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങൾ പലരും ഇതിനെതിരെ വന്നു. എതിരെ വന്നിട്ട് ഈ വചനത്തിനെതിരാണ് അവർ തുടർന്ന് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. എങ്കിലും അതിനെ ആമേൻ പറയണം. പിന്നെ യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. ഇത് വിശ്വസിക്കുക, അല്ല എങ്കിൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ. യേശുവിൻ്റെ വാക്കിനെ എങ്ങനെ വിശ്വസിക്കണം? യേശുവിൻ്റെ വാക്കെന്താ? യേശു ഇത് തന്നെയാ പറയണേ. നമ്മൾ യേശു വിശ്വാസികളല്ലേ. ഇപ്പം ഞാൻ യേശുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? അല്ലെങ്കിൽ നമ്മൾ കപട വിശ്വാസികളാ, യേശു പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എങ്കിൽ. യേശുവിൻ്റെ ഒരു വാക്ക് പറയട്ടെ, വിശ്വസിക്കുമോ? ഇത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതാണ്. യേശു നേരിട്ട് പറയുന്നത് കേൾക്കണോ? യോഹന്നാൻ 17:3 യേശു നേരിട്ട് പറയുകയാണ്, അങ്ങനെയെങ്കിലും വിശ്വസിക്കുക യേശു വിശ്വാസികളെ. വായിച്ചാട്ടെ.
ഏക സത്യദൈവമായ നിന്നെയും,
ഇത് യേശുവിന്റെ വാക്കുകളാണ്. യേശു പിതാവിനെ നോക്കി പറയുകയാണ്, ഏക സത്യദൈവമായ നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും,
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും തന്നെ തന്നെയും
അറിയുന്നത് തന്നെ നിത്യജീവൻ,
അറിയുന്നത് തന്നെ നിത്യജീവൻ. അങ്ങനെയെങ്കിൽ യേശു സംസാരിക്കുമ്പോൾ യേശുവിന്റെ മൈൻഡ് എന്താ? താൻ ദൈവമെന്നാണോ അതോ പിതാവ് ദൈവമെന്നാണോ യേശുവിന്റെ മൈൻഡ്? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ അതിനെ സംസാരിക്കുന്നേ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, യേശുവിന്റെ മൈൻഡ് എന്താ? ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഇതെല്ലാം ബൈബിളിലുള്ള കാര്യങ്ങളാണ്. യേശുവിന്റെ മൈൻഡ് എന്താ? ഏക സത്യദൈവമായ നിന്നെയും എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ ഏക സത്യദൈവം? നിങ്ങൾ തന്നെ പറ. പിതാവ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ നമ്മളെ ക്രിസ്തുവിനെ വിശ്വസിക്കാനല്ലേ നമ്മളോട് പിതാവ് പറഞ്ഞേ? പിതാവ് പറഞ്ഞത് അതാ. മറുരൂപ മലയിൽ വെച്ച് ഈ പിതാവിനെയാണ് ഏക സത്യദൈവം യേശു പറഞ്ഞേ. ആ പിതാവ് നമ്മളോട് മറുരൂപ മലയിൽ വെച്ച് യേശു ക്രിസ്തു പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷമായി. ഉടനെ തന്നെ ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് 3 കൂടാരം ഉണ്ടാക്കാം 3 പേർക്ക്. ഉടനെ തന്നെ പിതാവിൻ്റെ ശബ്ദം അവിടെ കേട്ടു. പറഞ്ഞൊരു കാര്യം, ഇവനാണ് ദൈവം, ഇവനെ ആരാധിക്കൂ. നോ, ഇതല്ല അവിടെ കേട്ടത്. പകരം പിതാവ് മാനവരാശിയോട് പറഞ്ഞു കൊടുത്തത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന്റെ നാമത്തിൽ ആരാധന തുടങ്ങും. നോ, ഇവന് ചെവി കൊടുപ്പേൻ, ഇവൻ എന്താണ് പറയുന്നത് അതനുസരിക്കുക. ഇവനെയാണ് ഞാൻ നിങ്ങളുടെ മേലുള്ള അധികാരിയാക്കി, കർത്താവാക്കി, രാജാവാക്കി വെച്ചിരിക്കുന്നത്. ഇവന് ചെവി കൊടുപ്പേൻ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ പറയുന്നുണ്ടോ? പറയുന്നുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അത് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാക്കി തരണം, താഴെ എഴുതണം. ഇതല്ല പിതാവ് പറയുന്നതെങ്കിൽ മത്തായിയുടെ സുവിശേഷം 17:10 അതിന്റെ 1 വാക്യം മുതൽ വായിക്കാം.
6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവെ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നു. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാമെന്നും നിനക്ക് 1, മോശയ്ക്ക് 1, ഏലിയാവിനും എന്ന് പറഞ്ഞു.
അതായത് നമ്മളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇനിയിപ്പോ അത് അന്നങ്ങാനെ അത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നും വേറെ മൂന്ന് കൂട്ടരായനെ, മോശക്കൂടാരക്കൂട്ടർ, ഏലിയാവ് കൂടാരക്കൂട്ടർ, ക്രിസ്തു കൂടാരക്കൂട്ടർ, പിന്നെ അതിനെ അനുഗമിക്കുന്ന അതിന്റെ ആളുകളും ഒക്കെ ആയേനെ. ഇന്ന് കത്തോലിക്കന്റെ ആളുകൾ, പെന്തക്കോസിന്റെ ആളുകൾ, ഐ പി സിയുടെ ആളുകൾ, സി എസ് ഐ ആളുകൾ എന്ന് പറയുന്നത് പോലെ. എന്നാൽ ഉടനെ തന്നെ ഞാൻ ഹൃദയത്തിൽ കാണുകയാണ്, ദൈവം പറയുകയാണ്, നീ അതൊന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യണമെന്ന് എന്നുള്ള ചിന്തയാണ് അവിടെ വരുന്നത്. എന്താണ് അവിടെ
അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി.
ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ് വന്നത്, സൃഷ്ടാവായ ദൈവത്തിന്റെ ശബ്ദമാണ് വന്നത്. ആ ശബ്ദം എന്താണ് പറയുന്നത്? ഇവനാണ് ദൈവം, ഇവന്റെ നാമത്തിൽ ആരാധന തുടങ്ങും എന്നാണോ? അല്ല, ഇവനാണ് ദൈവപുത്രൻ, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പിൻ. ഇതാണ് പിതാവായ ദൈവം മാനവരാശിക്ക് തന്ന സന്ദേശം, അല്ലയോ? ഇതിനെതിരെ ഇനി വേറെ വാക്കുകൾ കണ്ടുപിടിക്കണോ? എന്തിന് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിക്കണം? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അവിടെയല്ലേ ഇണകളെ കാണത്തുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിതാവ് പറയുകയാണ്, ഇതാ ഇവനെന്റെ പ്രിയ പുത്രനാണ്, ഇവന് ചെവി കൊടുക്കുക. ഇത് തന്നെയാണ് യേശുവിന്റെ സ്നാന സമയത്തും പിതാവ് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലാണ്ട് ഇവൻ ദൈവമെന്നല്ല പറഞ്ഞു. യേശു ഒരിക്കലും ഞാൻ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ വിപരീത ഉപദേശം ഉണ്ടാക്കി ബൈബിളിലെ യഥാർത്ഥ ദൈവത്തിന്റെ പദ്ധതി, ദൈവ ഇഷ്ടത്തെ മറക്കരുത്. നമ്മുടെ ശത്രു പിശാചാണ്, അവനാൽ നമ്മൾ ഉപദേശങ്ങൾ ഉണ്ടാക്കരുത്. അവൻ തന്ത്രത്തിലൂടെ, പ്രസംഗത്തിലൂടെയാണ് ആദ്യ കുടുംബത്തെ ചതിച്ചത്. ദൈവം പറഞ്ഞതിന് വിപരീതമായി ഹവ്വയോട് പറഞ്ഞു, ഹവ്വ അത് ഏറ്റെടുത്തു ആദത്തോട് പറഞ്ഞു. നമ്മൾ അത് ഏറ്റെടുത്ത് മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത്. ഞാൻ ഈ ബൈബിളിൽ വിപരീതമായി എന്തെങ്കിലും പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. എന്തിനാണെന്നറിയാമോ? എനിക്കൊന്ന് എന്നെ തിരുത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണം. തോന്നിയതുപോലെയല്ല, ബൈബിൾ പറയുന്നത് പോലെ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അറ്റ്ലീസ്റ്റ് പൗലോസ് പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യെങ്കിൽ യേശു പറയുന്നത് വിശ്വസിക്കുക. യോഹന്നാൻ 15:3 യേശു എന്താ പറയുന്നേ? ഏകസത്യദൈവമായ നിന്നെയും, ശ്രദ്ധിച്ചേ, രണ്ടുപേര് പരസ്പരം സംസാരിക്കുന്നത് ശ്രദ്ധിച്ചേ, പുത്രൻ പിതാവിനെ നോക്കി പറയുന്നു നീ ഏകസത്യദൈവമാണ്. പിതാവ് പുത്രനെ ചൂണ്ടിക്കാണിച്ച് മാനവരാശിയോട് പറയുന്നു ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. ഇത് വിശ്വസിക്കാൻ എന്താ പ്രയാസം? രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ? യേശു പിതാവിനെ കൊണ്ട് പറയാണ് പിതാവ് ഏകസത്യദൈവമാണ്. പിതാവ് പുത്രനെ നോക്കി മാനവരാശിയോട് ചൂണ്ടിപ്പറയുകയാണ് ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുപ്പിനെന്ന്. ഇത് മനസ്സിലാകുന്നില്ലേ? ഇതിനെ സപ്പോർട്ട് ചെയ്താണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശു ആരാണ്? യേശു നമ്മുടെ കർത്താവാണ്. അതാണ് പിതാവ് പറഞ്ഞത്, ഇവന് ചെവി കൊടുപ്പിൻ, ഇവനാണ് ഇനി കർത്തൃത്വം നടത്തുന്നവൻ, നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവൻ എന്റെ പുത്രനായ ക്രിസ്തുവാണ്, അവന് ചെവി കൊടുപ്പിൻ. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി ഇതിനെതിരെ വേറെ വാക്കുകൾ തപ്പിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം തെറ്റാണ്. അപ്പോ ഇനി ഇതിനെതിരെ തപ്പിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു വാക്യം വായിക്കാം. ഇതിനെതിരെ തപ്പിക്കൊണ്ട് വന്ന വാക്യം മാർക്കോസ് സുവിശേഷം 12:29 മുതലുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ യേശുവിനെ കർത്താവെന്നല്ലേ വിശുദ്ധ പൗലോസ് പസ്കോർനിയൻ 8:6 പറഞ്ഞത്, പിതാവായ ഏക ദൈവമേ ഉള്ളൂ, അപ്പൊ ദൈവം പിതാവ് മാത്രമേ ഉള്ളൂ, യേശു അത് ഏക കർത്താവുണ്ട്. ആഹാ, എന്നാ പിന്നെ കർത്താവിനെ അങ്ങ് ദൈവമാക്കിയാലോ? അപ്പൊ രണ്ട് ദൈവങ്ങളായി, ഏക ദൈവം എന്നുള്ള സംഭവം പൊട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മാർക്കോസ് 12:29
വായിച്ചാണ്. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്.
ഒരു ശാസ്ത്രി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ യേശു മറന്ന മറുപടിയാണ്. ഒന്നുകൂടി വായിച്ചു.
അതിന് യേശു, എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്.
ഒരു മാറ്റവും യേശു പറയുന്നില്ല. വചനം എപ്പോഴും പറയുന്നത് നമ്മുടെ ദൈവം ഏക കർത്താവ്, ഏകനേ ഉള്ളൂ, ഏകൻ, ഏക കർത്താവ്, ഏക കർത്താവ്. അപ്പൊ ഇവിടെ കർത്താവെന്ന് ഉപയോഗിച്ചില്ലേ യേശു, കർത്താവെന്ന് ഉപയോഗിച്ചില്ലേ. അപ്പോ ഈ കൂട്ടർ പറയുന്നത് യേശു കർത്താവ് എന്നല്ല ഉപയോഗിച്ച്, അത് യേശു തന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്. ശ്രദ്ധിച്ചേ, യേശു യേശുവിനെ കുറിച്ച് തന്നെയാ പറയണേ, യേശുടെ കർത്താവ് എന്നല്ല ഉപയോഗിച്ചേ. താഴേക്ക്,
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു.
അപ്പോ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ യേശുവിനെ ഫസ്റ്റ് കൊരിന്ത്യനെ 8:6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ ദൈവം ഒന്നേ ഉള്ളൂ, പിതാവാണ് എന്ന് അവിടെ കൺഫേമായി. യേശുവിന്റെ വാക്കിലൂടെയും കൺഫേമായി, പിതാവായ ഏക സത്യ ദൈവമായ പിതാവ് കൺഫേമായി. അപ്പോൾ അതിനിനി വെട്ടാൻ പോവുകയാണ് അടുത്ത വചനം കൊണ്ട്. ഈ വചനം കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ നാശത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യരുത്. ഇപ്പൊ യേശു ഇവിടെ പറഞ്ഞില്ലേ ദൈവമായ കർത്താവ്. അപ്പൊ യേശു കർത്താവല്ലേ, അങ്ങനെയെങ്കിൽ അതിൻ്റെ മുമ്പിൽ അങ്ങ് ദൈവത്തെ ചേർത്താലോ? അപ്പോൾ യേശു ദൈവമായില്ലേ? ഇങ്ങനെ നമ്മൾ പാടുപെട്ട് യേശുവിനെ ദൈവമാക്കിയിട്ട് നമ്മളോട് നമുക്ക് എന്താ ഗുണം? നമ്മളോട് ബൈബിൾ ആവശ്യപ്പെട്ടോ നിങ്ങൾ യേശുവിനെ ദൈവമാക്ക്? ആരെയും നമുക്ക് ദൈവമാക്കാൻ പറ്റത്തില്ല, ദൈവം സ്വയമേ ദൈവമാണ്. ഈ പുസ്തകം പറഞ്ഞ നമ്മളങ്ങ് അനുസരിച്ചാൽ മതി. അപ്പൊ പിന്നെ എന്തുവാണ് ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞല്ലോ, ദൈവമായ കർത്താവ്. അപ്പോ അത് ദൈവമായ കർത്താവ് എന്നാണ് വന്നെങ്കിൽ യേശു പറഞ്ഞതും പൗലോസ് പറഞ്ഞ വാക്കിനൊക്കെ വെട്ടണം. അവിടെ ബൈബിൾ ബൈബിളിനെ എതിർക്കുകയായി. യഹോവയുടെ പുസ്തകം അന്വേഷിച്ചാൽ എന്ത് കാണുകയുള്ളൂ? ഇണകളെ കാണത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് കർത്താവിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. ദൈവം ഒരൊറ്റ ആളേ ഉള്ളൂ, ദൈവം കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. അഡോണിയ എന്ന എബ്രായ വാക്കും കുരിയോസ് എന്ന ഗ്രീക്ക് വാക്കുമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. അനേക കർത്താക്കന്മാരുണ്ട്, ദൈവം അനേകമില്ല, ഒരേ ഒരാളേ ഉള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. കർത്താക്കന്മാർ അനേകരുണ്ട്, ദൈവം ഏത് ദൈവം? പ്രപഞ്ച സൃഷ്ടിതാവായ ഏക ദൈവമേ ഉള്ളൂ. ആര് പറഞ്ഞു? യേശു പറയുകയാണ്, പിതാവായ ഏക ദൈവം. യേശു വിശ്വസിക്കുന്നോ? പിതാവായ ഏക ദൈവം. വിശുദ്ധ പൗലോസ് പറയുകയാണ് ആത്മാവിൽ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ പിന്നെ ഈ കർത്താവ് എന്ന ഫ്രേസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് എന്ന ഫ്രേസ് ദൈവത്തിന് മാത്രമല്ല, ക്രിസ്തുവിന് മാത്രമല്ല, മനുഷ്യർക്കും ഉണ്ട്, പണത്തിന് മാമോനും ഉണ്ട്. അപ്പൊ ഇവരെയെല്ലാം നമ്മൾ ദൈവമാക്കുമോ? കുരിയോസ് എന്ന വാക്ക്, അഡോണിയ എന്ന വാക്ക്, അത് ഓരോ മേഖലയിലും കർത്തൃത്വം നടത്തുന്നവർക്ക്, യജമാനന്മാർക്കുള്ള വേടാണത്, യജമാനൻ. എന്നാൽ ദൈവം എന്ന് പറയുന്നത് തിയോസ് എന്ന വാക്ക് ദൈവത്തിൻ്റെതാണ്. ആ ദൈവം തന്നെ കർത്താവുമാണ്, കർത്തൃത്വം നടന്നവനാണ്, സർവത്തിൻ്റെയും മുകളിൽ കർത്തൃത്വം നടന്നവൻ. ആ ദൈവത്തിൻ്റെ കീഴിൽ ദൈവത്താൽ നിയമിതനായ കർത്തൃത്വം നടന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രൻ. അതുകൊണ്ടാണ് കർത്താവായ യേശു എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. അതിനർത്ഥം ഇവനെ അനുസരിപ്പിൻ, ഇവനാണ് നിങ്ങളുടെ തല, ഇവനാണ് നിങ്ങളുടെ കർത്താവ്. ആ യേശുവാണ് സഭയുടെ തല, യേശുവിനെ അനുസരിക്കണം. യേശുവിന്റെ മുകളിലൊരു തലയുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് കൊരിന്ത്യൻ 11 അധ്യായം പറയുന്നു, യേശുവിന്റെ തല ദൈവം, തിയോസ്, യേശുവിന്റെ തല. അപ്പൊ യേശുവോ, ഹീസ് അവർ ലോർഡ്, കർത്താവ്, അഡോണിയ, കുരിയോസ്. ഫസ്റ്റ് കൊരിന്ത്യൻ 11:3 വായിച്ച്.
എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നമ്മുടെ തല ക്രിസ്തു, അതിന്റെ അർത്ഥം നമ്മുടെ ലോർഡ്. നമ്മുടെ കുരിയോസ് ആരാണ്? കർത്താവ് ആരാണ്? ക്രിസ്തു. ഇതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ തലയോ? ദൈവം. എവിടെ പറയുന്നു? ബൈബിൾ പറയുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അതിന്റെ ക്രിസ്തു ദൈവം എന്നല്ല പറഞ്ഞ, ക്രിസ്തുവിന്റെ തല ദൈവം. ഞാൻ എന്തെങ്കിലും ബൈബിളിന് വിരുദ്ധമായി പറഞ്ഞെങ്കിൽ ചൂണ്ടിക്കാണിക്കണേ. ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ. ഇനി നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ വാദം എന്ന് പറയുന്നത്, അവിടെ ദൈവമായ കർത്താവ് എന്ന് പറയുന്നില്ലേ, അത് യേശുവിനെ തന്നെയാണ് ദൈവമായ കർത്താവ് എന്ന് പറയുന്നത്. യേശു പറഞ്ഞില്ല നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിപ്പാൻ? അത് യേശുവിനെ തന്നെയാണ് പറയണതെന്നാണ് പറയുന്നത്. അപ്പൊ മറ്റു വചനങ്ങൾ വെട്ടിക്കളഞ്ഞൊന്നും മറക്കരുത്. ഇനി അത് യേശുവിനെ അല്ല യേശു പറഞ്ഞത്, പിതാവായ ദൈവത്തെയാണ്, യഹോവ ദൈവത്തെയാണ് പറഞ്ഞതെന്ന് ഇതാ പറയുന്ന, നിങ്ങളെ പറയാൻ സഹായിക്കുന്ന ചില വാക്കുകളാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഇതാ പഴയ നിയമത്തിലേക്ക് നമുക്ക് പോവാം. ഈ പിതാവായ ദൈവത്തെ, യഹോവയാൻ ദൈവത്തെ അവിടെ വിളിച്ചിരുന്നത് ഇതേപോലെ തന്നെയാണ്, കർത്താവായ ദൈവം അല്ലെങ്കിൽ ദൈവമായ കർത്താവ്, ലോർഡ് ഗോഡ് എന്ന് തന്നെ അവിടെ വിളിച്ചിരുന്നത്. ദാനിയേൽ 9:3 വായിച്ച്.
അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിനു ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു.
ദൈവമായ, ഇതേ സെയിം വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാനിയേലിന്റെ ഫേമസ് പ്രയറാണ് ആ ഭാഗം. ഇവിടെയാണ് വലിയ വെളിപ്പാടുകളെല്ലാം ദാനിയൽ പ്രാപിക്കാനിടയായത്. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ ഉപവസിച്ച് രട്ടെടുത്തും വെണ്ണീരിലിരുന്നതും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കലേക്ക്, ലോർഡ് ഗോഡ്. സെയിം വേർഡാണ് ഇവിടെ വന്നത്, ലോർഡ് ഗോഡ്. ഇത് യേശുവിനെ കുറിച്ചാണ് പറയുന്നേ? അല്ലേ, അല്ല, യഹോവയാം ദൈവത്തെ കുറിച്ചായി പറയുന്നത്. ഈ ദൈവത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്, പിതാവ് ഏക ദൈവമേ നമുക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് യേശുവിനെങ്കിലും വിശ്വസിക്കുക. ഇതാ ആ ദൈവമായ കർത്താവിങ്കലേക്ക് എന്ന് പറയുന്നത് ആരെയാണ്? നിങ്ങൾക്ക് സംശയം തോന്നി, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ തൊട്ട് താഴെ വായിക്ക്, ആരെ കുറിച്ചാണ് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. താഴേക്ക് വായിച്ച്.
എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ.
നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റിൽ പോയിന്റ് ചെയ്യേ, ശ്രദ്ധിച്ചേ. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ. അപ്പോ ഈ ദൈവമായ കർത്താവിന്റെ പേരവിടെ പറയും, ആരാണ് ആ വ്യക്തി? മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല, മനസ്സിലായില്ല. ഒന്നുകൂടി വായിച്ചേ. അത് അവിടെ പറയാണ്, അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചു. അപ്പൊ ദൈവമായ കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചു. അപ്പോ വചനത്തെ വെട്ടുന്നവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവമായ കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എന്നാൽ അതാണോ എന്ന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അല്ല, ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞ ആരെയാ? യഹോവയെ കുറിച്ചാ. മനസ്സിലാവുന്നോ? യഹോവയെ കുറിച്ചായി പറയുന്ന ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ ദൈവം തന്നെയാണ് ദൈവമായ കർത്താവ്. ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നതിനുമായ മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ. വീണ്ടും വിളിക്കുക, ദൈവമായ കർത്താവേ. ആരെ? യഹോവയാണ് ദൈവത്തെ. മനസ്സിലാവുന്നു? മനസ്സിലാകുന്നു. മനസ്സിലാകേണ്ടവർക്ക് ഇത് ധാരാളം മതി. മനസ്സിലാക്കാതിരിക്കുന്നവർക്ക് ഇതൊന്നും പോരാ, അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തുമില്ല. ഇനി ഇതാ അബ്രഹാം ദൈവത്തെ വിളിക്കുന്ന ആ ഭാഗം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 15:2. ഇത് തന്നെ അബ്രഹാം വിളിക്കുന്നത്.
അതിനു അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ.
ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് കർത്താവായ. അപ്പൊ യഹോവ ആരാണ്? കർത്താവാണ്, സകലത്തിന്റെയും മുകളിലുള്ള കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് ദ കൺട്രോളർ, ദ സുപ്രീം കൺട്രോളർ. ദൈവമാണ് സുപ്രീം കൺട്രോളർ. അതിന്റെ താഴെയുള്ള കൺട്രോളേഴ്സിനും ഇത് തന്നെയാണ് പറയുന്നത്, ലോർഡ്, കുരിയോസ്, അഡോണിയ എന്ന വാക്കുകൾ തന്നെയാണ് പറയുന്നത്, മാറ്റമില്ല. പക്ഷെ ദൈവം കർത്താവാകുമ്പോൾ ദാറ്റ് ഇസ് എ സുപ്രീം, വേറെ ആരും അതിന്റെ മുകളിലില്ല. ദൈവത്തെ എങ്ങനെ തിരിച്ചറിയാം? ദൈവം ആർക്കൊരിക്കലും റിപ്പോർട്ട് ചെയ്യത്തില്ല, ബാക്കിയെല്ലാവരും റിപ്പോർട്ട് ചെയ്തോളണം, തങ്ങളുടെ കീഴിലുള്ള അഡോണിയകളെ റിപ്പോർട്ട് ചെയ്തോളണം. കർത്തൃത്വങ്ങൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് അഡോണിയ മണ്ഡലമാണ്, റിപ്പോർട്ട് ചെയ്തോളണം. യേശു ക്രിസ്തു ദൈവത്താൽ പിതാവിനാൽ നിയമിതനായ രാജാവാണ്, കൺട്രോളറാണ്, കർത്താവാണ്, ദൈവപുത്രനാണ്. ഇതാണ് രണ്ടാം സങ്കീർത്തനം പറയുന്നത്, ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആ രാജാവ് ആരാണ്? ദൈവപുത്രനായ യേശു കർത്താവാണ് ആ രാജാവ്. പുത്രനാണ് ആ രാജാവ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവ അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. എന്റെ രണ്ടാം അധ്യായം രണ്ടാം വാക്യം,
യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്.
ശ്രദ്ധിച്ചേ, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും, യഹോവ ഏക സത്യ ദൈവം, അഭിഷിക്തൻ കർത്താവായ യേശു, അഭിഷിക്തന്റെ പേരാണ് മിശിഹ, യഹോവയുടെ അഭിഷിക്തൻ മിശിഹ. ഹല്ലേലൂയ. ഇനി അതിന്റെ താഴേക്ക് വായിക്കുമ്പോ അതിന്റെ ആറാം വാക്യത്തിൽ പറയാണ്, ഈ അഭിഷിക്തനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, യഹോവ എന്ത് ചെയ്തിരിക്കുന്നു?
എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു.
ഇതാ ഈ അഭിഷിക്തനാണ് യഹോവയുടെ രാജാവ്, നമുക്കെല്ലാം അധികാരിയായി, നമ്മുടെ മേളിൽ അധികാരിയായി കർത്താവായ യേശു ക്രിസ്തു, ദൈവവചനം നമ്മുടെ മുകളിലുള്ള അധികാരിയാണ്, യഹോവ വാഴിച്ചിരിക്കുന്നു. ഇനി താഴേക്ക് വായിക്കുമ്പോ ആ വാഴ്ച വ്യക്തി ആരാണ്? അതിന്റെ ഏഴാം വാക്യം,
ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തതു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
ഇതാണ് ദൈവവചനമായ ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് പറയുന്നത്, നീ എന്റെ പ്രിയപുത്രൻ, ദൈവത്തിന്റെ മകൻ. ഇതാ പിതാവ് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ, ഇവനാണ് രാജാവ് നിങ്ങളുടേത്, ഇവനാണ് നിങ്ങളുടെ കർത്താവ്, ഞാനാണ് ഇവനെ നിയമിച്ചാക്കിയത്, ഇവന് ചെവി കൊടുപ്പേൻ. അപ്പൊ യേശു ആരാന്ന് മനസ്സിലായോ? യേശു നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന കർത്താവാണ്, അഡോണിയാണ്, കുരിയോസ് ആണ്. യേശുവിന്റെ മുകളിലുള്ള കുരിയോസ്, ഒരേ ഒരു കുരിയോസ് ആണ് പിതാവായ ദൈവം. അതുകൊണ്ടാണ് പറയുന്നത് യേശുവിന്റെ തല ദൈവം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് പറയാണ്, നാം വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ഈ പുത്രനെ നമ്മൾ ചുംബിച്ചു കൊള്ളണം. അതിനാണ്ടിന്റെ 11:12 വാക്യം വായിച്ച്,
ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ.
അപ്പോ നമ്മൾ ആരെ സേവിക്കണം? നമ്മൾ ആരെ ആരാധിക്കണം? യഹോവയെ ആരാധിക്കണം, യഹോവയെ സ്തുതിക്കണം. എന്നിട്ട് പറയാണ്, അവൻ കോപിച്ചിട്ട്, യഹോവ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പുത്രനെ നിങ്ങളുടെ മേൽ യഹോവയാകുന്ന ഞാൻ അധികാരിയാക്കി വെച്ച പുത്രനെ നിങ്ങൾ ചുംബിച്ചോളണം. അതിന്റെ അർത്ഥം പുത്രനെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം, അവനെ നിങ്ങൾ സ്നേഹിച്ചു കൊള്ളണം. മനസ്സിലായി യേശു ആരാണെന്ന്? മനസ്സിലായോ? ഇത് തന്നെ എബ്രായ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ പ്രിയപുത്രൻ ആരാണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ സൃഷ്ടികൾക്കും ആദ്യ ജാതനും, ആദ്യമായി ജനിക്കപ്പെട്ട വ്യക്തി, ദൈവത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിന് ജനനമില്ല, എന്നാൽ പുത്രൻ എന്നുള്ള രീതിയിൽ ജനനമുണ്ട്. ദൈവത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിന് ആരംഭമില്ല, എന്നാൽ ദൈവത്തിന് ജനിച്ചതിന് ശേഷം ക്രിസ്തുവിന് ആരംഭമുണ്ട്, ജനനമുണ്ട്. ഇന്ന് ഞാൻ നിന്നെ, ഇന്ന് ഞാൻ നിന്നെ, ദാറ്റ് ഈസ് എ ഡേ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ബൈബിൾ പറയുന്നു ഇതൊക്കെ ഇതാ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ www.kingdommessage.com കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചെന്ന് പഠിക്കാം. അപ്പോ ഞാൻ ഇന്ന് ആ കർത്താവ് എന്നുള്ള ഭാഗത്ത് മാത്രം നിൽക്കട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലായി. യേശുവിലാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, യേശുവിലാണ് നമ്മൾ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരേണ്ടത്. അപ്പോ ഈ പോണ വഴിക്ക് നമ്മൾ യേശുവിനെ തന്നെ അങ്ങ് ദൈവമാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ എത്തേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിന്റെ എല്ലാ ഓപ്പറേഷനും നമ്മുടെ ആ വിശ്വാസത്തിലൂടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ഹവയ്ക്കൊരു വിശ്വാസം കൊടുത്തു പിശാച്. ആ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ സകല ഓപ്പറേഷനും മാനവരാശി ക്യാൻസൽ ചെയ്തു. സകല മനുഷ്യരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. ഇന്ന് ഇതാ യേശുവാണ് ദൈവം, യേശുവിന്റെ നാമത്തിൽ ആരാധിക്കൂ എന്ന് ബൈബിളിൽ പറയാത്തൊരു വിശ്വാസം ഇടയിൽ കയറി വന്നു. ദൈവത്തിന്റെ സകല ഓപ്പറേഷനും ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ക്യാൻസലായി. എന്നാൽ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം അത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി 24:14 പറയുന്ന പോലെ രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തിയുള്ള അറിയിക്കപ്പെടും. അതിന്റെ ഒരു ഭാഗവും കൂടിയാണിത്. അങ്ങനെ രാജ്യത്വം, ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ, നമ്മളിൽ, ഭൂമിയിൽ വരുവാൻ തക്കവണ്ണം ഇത് കാരണമായി തീരും. പ്രിയ സഹോദരങ്ങളെ, ഇതാ അബ്രഹാം പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടല്ലോ. ലോർഡ് ഗോഡ്, യഹോവയാം, കർത്താവായ യഹോവേ. അപ്പൊ യഹോവ എന്നാ വിളിക്കണേ? കർത്താവെന്നാ വിളിക്കണേ? അവിടെ യേശു ക്രിസ്തുവിനെ അല്ലേ അവിടെ വിളിച്ചത്? യഹോവ കർത്താവാണ്, യേശുവും കർത്താവ് തന്നെയാണ്. ഇനി യേശുവിന്റെ കീഴിലുള്ള പലരും കർത്താക്കന്മാരാണ്, ഭരണാധികാരികളാണ്, കൺട്രോളേഴ്സ് ആണ്. അബ്രഹത്തെ കുറിച്ച് പറയുന്നതും എബ്രഹവും അഡോണിയാണ്. എബ്രഹാമും കുര്യോസ് ആണ്. സാറ അബ്രഹത്തെ വിളിച്ചിരുന്നത് എന്താണ്? ലോർഡ്, എന്റെ അഡോണിയായേ, എന്റെ കുര്യോസേ. അപ്പൊ ദൈവം മാത്രമല്ല കർത്താവ്, യേശു മാത്രമല്ല കർത്താവ്, ഇതാ അബ്രഹത്തെയും വിളിക്കുന്നത് സാറ വിളിക്കുന്ന കർത്താവ് എന്നാണ്. എന്റെ യജമാനനെ എന്ന് എന്റെ അർത്ഥം, യജമാനനേ. ഇതാണ് 1 പത്രോസ് 3 ഞാൻ ചിന്തിക്കുന്നു എന്റെ 6-7 വാക്യത്തില് അവിടെ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതാ സാറ വിളിക്കുന്നൊരു കാര്യമാണ്. എന്റെ 6 വായിച്ച്.
അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും.
സാറ അബ്രഹാമിനെ എന്ത് വിളിച്ച് അനുസരിച്ചിരുന്നു? യജമാനനെ. ആ വീട് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വീട് കുര്യോസ്, കർത്താവേ, യജമാനനെ എന്നുള്ള വാക്കാണ്. എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനെ. സ്ത്രീയുടെ തല പുരുഷൻ, മനസ്സിലാവുന്നുണ്ട്? തലയെ വിളിക്കുന്ന പേരാണ് അഡോണിയ, അല്ലെങ്കിൽ കുര്യോസ്, അല്ലെങ്കിൽ ലോർഡ്. ഹല്ലേലൂയ. അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപക്ഷെ തെറ്റിപ്പോയ, പക്ഷെ അറിഞ്ഞു ഇനി നമുക്ക് തെറ്റിപ്പോകേണ്ട ആവശ്യമില്ല. ഇനി കൺട്രോൾ ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് മാമോനെയും ഇത് തന്നെയാണ് വിളിക്കുന്നത്, ലോർഡ്, അഡോണിയ, കുര്യോസ്. കർത്താവ് പറയുന്നുണ്ട് രണ്ട് യജമാനന്മാരുണ്ട്. യജമാനന്മാരെ വിളിക്കുന്ന പേരാണ് കുര്യോസ്, രണ്ട് യജമാനന്മാർ. ഹല്ലേലൂയ. ആ തലം നമ്മൾ മനസ്സിലാക്കുക. ഇതാ മത്തായിയുടെ സുവിശേഷം 6:24 വായിച്ച്.
രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല.
രണ്ട് യജമാനന്മാർ, അതില് ഒരാള് ദൈവവും ഒരാള് മാമോനുമാണ്, മണിയുമാണ്. താഴേക്ക് വായിച്ച്.
അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്നു മറ്റവനെ നിരസിക്കും.
രണ്ട് യജമാനന്മാർ, ഒന്ന് ദൈവം, മറ്റത് മാമോൻ, അല്ലെങ്കിൽ വെൽത്തിന്റെ പുറകിലുള്ള സ്പിരിറ്റ് ഫോഴ്സ്, മണി. ഈ രണ്ടിനെയും കുറിച്ച് പറയുന്നത് രണ്ട് യജമാനന്മാരെന്ന് പറയുന്നില്ലേ? യജമാനന്മാരെന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു കുര്യോസ്, ലോർഡ്, രണ്ട് കർത്താക്കന്മാരെ, രണ്ട് യജമാനന്മാരെ. അപ്പൊ രണ്ട് യജമാനന്മാരിൽ ഒരാള് ദൈവവുമാണ്, ഒരാള് മണിയുമാണ്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. ദൈവം കർത്താവാണ്, പക്ഷെ എല്ലാ കർത്താക്കന്മാരും ദൈവമല്ല. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം കർത്താവാണ്. ഏത് കർത്താവ്? സുപ്രീം. എന്നാൽ ആ ദൈവത്തിന്റെ കീഴിൽ പല കർത്താക്കന്മാരും ഉണ്ട്. പക്ഷേ ഇവരാരും ദൈവങ്ങളല്ല, ദൈവത്താൽ നിയമിതരായ ക്യൂരിയോസ് യജമാനന്മാരാണ്. അത് കുടുംബത്തിൽ പുരുഷനാണ്, സഭയിൽ യേശു ക്രിസ്തുവാണ്, സർവത്തിന്റെയും മോളിൽ പിതാവായ ദൈവമാണ്, എല്ലാവരും കർത്താക്കന്മാരാണ്. അപ്പോൾ തന്നെ ഭൂമിയിൽ പല കർത്താക്കന്മാരുടെ യജമാനന്മാരുണ്ട്. ഓഫീസിൽ യജമാനനുണ്ട്, സ്കൂളിൽ യജമാനനുണ്ട്, നിങ്ങളുടെ കമ്പനിയിൽ സ്ഥാപനത്തിൽ യജമാനനുണ്ട്. എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ ആരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തിയാണ് നിങ്ങളുടെ യജമാനൻ, നിങ്ങളുടെ ഹെഡ്, നിങ്ങളുടെ തല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഞാൻ ചിന്തിക്കുന്നു ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ചിന്തിക്കുകയാണ്. ഇനി ദൈവത്തിന്റെ വചനം പറയാം. വചനം പറയുന്ന ഒരു കാര്യം, ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 1:32 യേശുവിനെ ആരെന്നാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പിതാവിനെ ആരെന്നാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലൂക്കോസ് 1:32 ദൂതൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ.
അവൻ വലിയവൻ ആകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും.
ഇവിടെയും പറയുന്നുണ്ട് കർത്താവായ ദൈവം. അപ്പൊ ദൈവത്തെ കർത്താവെന്നാണ് വിളിച്ചിരിക്കണേ, അത് യേശുവിനെ അല്ല കർത്താവെന്ന് വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ, പിതാവായ ദൈവത്തെ വിളിച്ചിരിക്കുന്നത്. അവിടെ യേശുവിനെ വിളിച്ചിരിക്കുന്നത് എന്തുവാ? അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ യേശു ദൈവം എന്ന് വിളിക്കപ്പെടുന്നല്ല, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിന്നെ അവിടെ കർത്താവായ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത് ആരെ? യേശുവിനെ അല്ല, പിതാവായ ദൈവത്തെയാ പറയുന്നത്. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഒന്നുകൂടി വായിച്ചാ ഭാഗം.
അവൻ വലിയവൻ ആകും.
ആ ദൂതം പറയാണ്, അവൻ യേശു ക്രിസ്തു വലിയവനാകും, ശിശു വലിയവനാകും,
അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും.
അപ്പൊ നമുക്ക് ആമേൻ പറഞ്ഞുകൂടെ? അത്യുന്നതൻ എന്ന് പറഞ്ഞ ആരാ? ദൈവം, കർത്താവായ യഹോവ. ആ കർത്താവായ യഹോവയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് തന്നെയല്ലേ പിതാവ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, പുത്രൻ എന്ന് വിളിക്കപ്പെടും. താഴേക്ക്,
കർത്താവായ ദൈവം.
കർത്താവായ ദൈവം യേശുവിനെ കുറിച്ചല്ല പറയുന്നത്, അപ്പനെ കുറിച്ചല്ല പറയുന്നത്, കർത്താവായ ദൈവം. അല്ലാണ്ട് കർത്താവായ ദൈവം എന്ന് പറഞ്ഞതുകൊണ്ട് അത് യേശുവാണ്. എന്തിനാ നമ്മള് ആദ്യ കിടന്ന് പിടിച്ച് മെഴുകി കൂടുതൽ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്നത്? തെറ്റ് മനസ്സിലാക്കിയ തെറ്റ് തെറ്റാണെന്നും മനസ്സിലാക്കി മനസ്സുമുതിക്ക് രൂപാന്തരപ്പെട്ട ഇതാ കർത്താവായ ദൈവം എന്ത് ചെയ്യുന്നു?
അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും.
ക്ലിയർ അല്ലേ? ഇവിടെ കർത്താവായ ദൈവം എന്ന് പറഞ്ഞത് യേശുവിനെ കുറിച്ചല്ല, പിതാവായ ദൈവത്തെ കുറിച്ചാണ്. ഇനി ഒരു വാക്ക് കൂടി വായിക്കാം. അപ്പസ്തോലപ്രവൃത്തി 3:22.
ദൈവമായ കർത്താവ്.
ദൈവമായ കർത്താവ്, ഇത് യേശുവിനെ കുറിച്ചല്ല, പിതാവിനെ കുറിച്ചാ. വായിച്ചോളൂ.
നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നു എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും.
ഹല്ലേലൂയ. ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന്. അപ്പൊ ദൈവമായ കർത്താവ് എന്ന് അവിടെ പറഞ്ഞ യേശുവിനെ കുറിച്ചല്ല, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. ഇതാ മോശയുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ആ പ്രവാചകൻ ആരാണ്? യേശു എന്നാണ് പറയുന്നത്. യേശു നമുക്ക് നമ്മുടെ തല മാത്രമല്ല, നമ്മുടെ കർത്താവ് മാത്രമല്ല, ദൈവപുത്രം മാത്രമല്ല, നമ്മുടെ പ്രവാചകൻ കൂടെയാണ്. വരുവാൻ പോകുന്ന കാര്യങ്ങളെ അറിയിച്ചു തരുന്ന വ്യക്തിത്വത്തിന്റെ പേരാണ് പ്രവാചകൻ. ആ യേശു നമ്മുടെ അപ്പസ്തോലനാണ്. യേശു നമുക്ക് എല്ലാം എല്ലാമാണ്. യേശു നമ്മുടെ തലയാണ്. അപ്പോ എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. ആരെ കുറിച്ചാണ് പറയുന്നത്? അപ്പസ്തോലപ്രവൃത്തി 3:20 പറയാണ്, നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ. ക്രിസ്തുവായ, അപ്പൊ യേശു ക്രിസ്തു ആരാണ്? യേശു ആരാണ്? ക്രിസ്തുവാണ്, മിശിഹായാണ്. അപ്പോ എന്നിട്ട് പറയാണ്, ഇതാ ദൈവ ലോകാരം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അത് അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്ത് ആകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടത് ആകുന്നു. ദൈവമായ കർത്താവ്, ഇത് യേശുവിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അതാണ് മോളി പറഞ്ഞത്, ക്രിസ്തുവായ യേശു, യേശുവിനെ അയക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആ ക്രിസ്തുവിനെ പിടിച്ച് നമ്മൾ ദൈവമാക്കുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നോ അതനുസരിക്കുക. ഇപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ദൈവം ആക്കിയത് കൊണ്ട് ഇതാ നമ്മൾ എന്തുവാ ചെയ്തത്? നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ക്യാൻസൽ ചെയ്യപ്പെടാൻ അത് ഉപകരിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി സമയം വേസ്റ്റ് ചെയ്യാതെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാന്ന് തക്കവണ്ണം ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിനെ അനുസരിക്കുക, ആ ക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരെ. ഇനി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന 1-2 ചിന്തകൾ ശ്രദ്ധിക്കാം. ഒരിക്കലും നിങ്ങൾ ബൈബിളിലേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമായ കർത്താവ് എന്നുള്ള ഭാഗത്തിന് ലോർഡ് ഗോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ധാരാള വാക്യങ്ങൾ കിട്ടും. പക്ഷേ ജീസസ് ഗോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്യവും കിട്ടില്ല. ലോർഡ് ജഹോവ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് വാക്യങ്ങൾ കിട്ടും. യേശു ദൈവം എന്ന് പറഞ്ഞാൽ ലോർഡ് ഗോഡ് ധാരാളം വാക്യങ്ങൾ. യേശു ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യം നിങ്ങൾക്ക് കിട്ടില്ല. സത്യ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ കിട്ടും, ലോർഡ് ജീസസ് ധാരാളം വാക്യങ്ങൾ കിട്ടും, കർത്താവായ യേശു. പക്ഷെ പിതാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ലോർഡ് ഗോഡ് കർത്താവായ ദൈവം. നമുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയാലോ. ഇതാ എന്റെ കയ്യിലുള്ള ബൈബിള്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ബൈബിള് നോക്കുമ്പോൾ എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് അത് വലുതാക്കി കാണിച്ചു തരും. ഇതാ നമുക്ക് ഇവിടെ കാണാം, ലോർഡ്, ലോർഡ് ഗോഡ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഇതാണ് കർത്താവായ ദൈവം, അല്ലെങ്കിൽ ദൈവമായ കർത്താവ്. ശ്രദ്ധിച്ചോട്ടോ എത്ര വാക്യങ്ങൾ വരുന്നുണ്ടെന്ന്. നിറച്ച് വാക്യങ്ങൾ വരികയാണ്, കണ്ടോ നിങ്ങൾ, നിറച്ച് വാക്യങ്ങൾ വരികയാണ്. കുറേ വാക്യങ്ങളുണ്ട് ഇതുമായ ബന്ധത്തിൽ. ലോർഡ് ഗോഡ് ദൈവമായ കർത്താവ്, ദൈവമായ കർത്താവ്. ഇതൊന്നും യേശുവിനെ കുറിച്ച് പറയുന്നതല്ല. ഇനി ഈ ലോർഡിന് പകരം ജീസസ് ഇട്ടു കൊടുക്കാം. ജീസസ് ഗോഡ്, ജീസസ് ഗോഡ്. ഒറ്റ വാക്യവുമില്ല. എന്താ എഴുതി കാണുന്നത്? നോ റിസൾട്ട് ഫൗണ്ട്. ഒറ്റ വാക്യവുമില്ല. പിന്നെ ജീസസ് ആരാ? നമ്മുടെ ലോർഡാണ്, കർത്താവാണ്. അപ്പൊ നമുക്ക് ജീസസ് ഇതിന് പകരം, ജീസസ് ഗോഡിന് പകരം നമുക്കൊരു കാര്യം ചെയ്താലോ, ലോർഡ് ജീസസ് ഇട്ടു കൊടുത്താലോ വാക്യം കിട്ടും. പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണോ പറയുന്നത് അത് ഇട്ടു കൊടുക്കണം. ലോർഡ് ജീസസ് എന്നിട്ട് കൊടുത്താൽ നമുക്ക് നോക്കാം. നോക്കിയേ, നിറച്ച് വാക്യങ്ങൾ കിട്ടുന്നുണ്ട്. ലോർഡ് ജീസസ്, യേശു നമ്മുടെ കർത്താവാണ്. ഗോഡ് ജീസസ് അല്ല, ലോർഡ് ജീസസ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ ലോർഡ് ജഹോവ എന്ന് അടിച്ചു കൊടുത്താൽ വാക്യം കിട്ടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇരുന്നുകൊണ്ട് നമ്മൾ മറക്കരുത് ഈ സന്ദേശം. ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയോടുകൂടെ നിലനിൽക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇനി ഇതാ ഇതുമായുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വാക്യം കൂടി വായിച്ചുകൊണ്ട് ഇതാ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം. ലോർഡ്, ഐ ലവ് യു, വി താങ്ക് യു ഫാദർ. ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. വെളിപ്പാട് പുസ്തകം 22:20-21 വാക്യം. ബൈബിൾ തീരുക കേട്ടോ, ബൈബിൾ തീരുമ്പോൾ ഇതാ ദൈവമായ യേശു എന്ന് പറഞ്ഞല്ല അവസാനിക്കണേ, കർത്താവായ യേശു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഇതാ അതിന്റെ 20:21 വായിച്ചോളൂ.
ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ, കർത്താവായ യേശുവെ വരേണമേ.
എന്താ എഴുതണേ? ദൈവമായ യേശുവെ വരേണമെന്നാണോ കർത്താവായ യേശുവെ വരേണമെന്നാണോ? കർത്താവായ യേശുവേ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ പിതാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോ കർത്താവായ ദൈവം, ദൈവമായ കർത്താവ്, ലോർഡ് ഗോഡ് ഓൾ മൈറ്റി, ലോർഡ് ജഹോവ. ഇനി അടുത്ത വാക്യം അത് തന്നെയാ പറയുന്നേ. 21 കൂടി വായിച്ചോ, ബൈബിൾ തീരുകയാണ്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
കർത്താവായ യേശു, ദൈവമായ യേശു അല്ല, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈബിള് തീരുന്നത് യേശുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടല്ല, യേശുവിനെ കർത്താവ് എന്ന് വിളിച്ച. അപ്പോ ആ പ്രിൻസിപ്പിൾ മറന്നു പോകരുത്. ദൈവം കർത്താവാണ്, പക്ഷെ എല്ലാ കർത്താക്കന്മാരും ദൈവമല്ല. അത് മനസ്സിലാക്കുക. ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരികളാണ്, യജമാനന്മാരാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. അത് പെട്ടെന്ന് ക്ലിയർ ആകും. ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിനോട് ചേർക്കുകയാണ്. അതും ഇന്ന് വന്ന സംശയം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 15:15 വാക്യത്തിൽ വളരെ ബൈബിളിന്റെ കാതലായ ഒരു വാക്യമുണ്ട്. ആ വാക്യം അറ്റ്ലീസ്റ്റ് തർക്കത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങളത് പഠിക്കാൻ തുടങ്ങിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശ്രദ്ധിച്ചേ, ആ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തെ കർത്താവെന്ന് എഴുതിയേക്കണേ. അപ്പോ അത് യേശു ആണ് എന്ന് പറഞ്ഞ് അവിടെ സമർത്ഥിക്കുകയാണ്. അപ്പോ അത് നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ, 11:15 വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്, വായിച്ചോളൂ.
7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി.
നിങ്ങൾക്ക് നല്ലൊരു ഭംഗി ഇത് അറിയത്തില്ല, കാരണം കർത്താവിന്റെ പദ്ധതിയുമായുള്ള ബന്ധത്തില. കാരണം യേശു ദൈവം, യേശുവിനെ ആരാധിക്കൂ എന്നുള്ള ആ സന്ദേശത്തിലൂടെ ക്യാൻസൽ ചെയ്ത് പോയപ്പോഴോ പോയ വചനങ്ങളാ ഇതൊക്കെ. അപ്പോ ദൈവത്തിന്റെ ഓപ്പറേഷനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ഇതുവഴി പഠിക്കും, അങ്ങനെ ദൈവ ഇഷ്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നമുക്കും പങ്കാളികളായി തീരാം. അപ്പൊ ഇവിടെ ഈ ഭാഗമൊന്നും അല്ല അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ശ്രദ്ധയിൽപ്പെട്ട യേശുവിനെ എങ്ങനെയെങ്കിലും ദൈവമാക്കണം, അതിനുവേണ്ടി ഇതിന് സ്ട്രൈ ചെയ്യുകയാണ്. അവരെഴുതിയിരിക്കുന്നത് 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. അപ്പൊ ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞില്ലേ, അത് യേശുവാണ്. ഇതാണ് വാദം, നമ്മുടെ കർത്താവ് ഇത് യേശുവാണ്. വീണ്ടും ബലഹീനമായ വാദങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, ആ നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞത് യേശു ആണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ, ആ കർത്താവ് എന്ന് പറഞ്ഞത് ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ വായിക്കാൻ പറ്റും? ഞാൻ വായിക്കാം, അതിന് ക്രിസ്തു എന്ന് പേരിട്ട് വായിക്കട്ടെ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ ക്രിസ്തുവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? മലയാളം ആക്ട്രിസ്റ്റെങ്കിൽ അറിയാമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഒരു പരിഹാസ ചിരിയെങ്കിലും നിങ്ങളുടെ അകത്ത് വരും. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ ക്രിസ്തുവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നാണ് വാദിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവിടെ ആദ്യത്തെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവയാണ്, ദൈവത്തെയാണ്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം യഹോവയാം ദൈവത്തിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ഇതാണ് പിതാവ് പുത്രനോട് സങ്കീർത്തനം 110:1 പറഞ്ഞത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ദൈവത്തിന്റെ ഓപ്പറേഷനാണത്, ആത്മമണ്ഡലം നടക്കുകയാണ്. ഇതുകൊണ്ടാണ് നമുക്ക് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും അന്ധകാലത്തിലെ ശക്തികളോടും സ്വർഗ ലോകത്തിലെ ദുഷ്ടാത്മ ശക്തികളോടുമാണ്, പിശാചിന്റെ കിങ്ഡത്തോടാണ്. അപ്പോൾ ആ കിങ്ഡത്തെ ഇവിടുന്ന് നീക്കി ഇതാ കിങ്ഡം ഭരണം പിതാവായ ദൈവത്തിന്റെ കയ്യിലേക്ക്, ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന രംഗമാണ് അവിടെ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സാധാരണ ഒരു കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് യഹോവയാൻ ദൈവത്തെയാണ്. എന്നിട്ട് പറഞ്ഞ അവന്റെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ദൈവം അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്ന അഭിഷിക്തനായ നമ്മുടെ മേലുള്ള രാജാവായ ക്രിസ്തുവിന്റെയും ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ള ശബ്ദമാണ് അവിടെ വരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കർത്താവ് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ആ കർത്താവ് എന്ന് പറയുന്നതൊക്കെ ദൈവമാണെന്ന് വരുത്തി വെക്കരുത്. കർത്താവ് എന്ന് പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും ആ വാക്ക് നമ്മൾ പരിശോധിക്കണം. ആ വാക്ക് എന്താണ് പറയുന്നത്? എന്നിട്ട് കർത്താവ്, ആ കർത്താവ് ആരാണ്? ആ കർത്താവ് അബ്രഹാമാണോ? ആ കർത്താവ് മണിയാണോ? ആ കർത്താവ് യേശുവാണോ? ആ കർത്താവ് പിതാവായ ദൈവമാണോ? ആരാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ജ്ഞാനം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നിങ്ങൾക്കത് തരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കിയല്ലോ, പിതാവായ ദൈവം കർത്താവാണ്. പക്ഷെ എല്ലാ കർത്താക്കന്മാരും പിതാവായ ദൈവം അല്ല. ഞാൻ ചിന്തിക്കുന്നു ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ചിന്തിക്കുകയാണ്. ദൈവം തുടർന്നുള്ള ഇതുമായുള്ള ബന്ധത്തിലുള്ള സംശയങ്ങളും കൂടെ നിവാരണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. നിങ്ങളെല്ലാം കർത്താവിൽ ഞാൻ സ്നേഹിക്കുന്നു. ഇതാ കുഞ്ഞുങ്ങളെ, നമുക്കൊരു ചെറിയ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം തർക്കിച്ച് കളയാതെ ബൈബിളിലെ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താം. പഴയ കാലങ്ങളിൽ നമ്മൾ ധാരാളം എററുകളിൽ പോയിട്ടുണ്ട്. സാത്താൻ ഭരിക്കുന്ന ചതിക്കുന്ന ലോകമാണിത്. ആ ലോകത്തിൽ അവന്റെ ചതി എങ്ങനെയാണ്? ഉപദേശങ്ങളിലൂടെയാണ്. ഇതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിച്ചാൽ മതി. ബൈബിളിലെ വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. അത് അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ ജീവിതം പണിയുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരം കൊടുക്കേണ്ടത് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരുമാണ്. അവരെന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന്റെ പാത്രത്തെ അവനവൻ നോക്കട്ടെ, അവനവന്റെ ജീവിതത്തെ അവനവൻ സൂക്ഷിക്കട്ടെ. ഏത് നിമിഷവും നമ്മുടെ ശ്വാസം പിൻവലിക്കപ്പെടാം. അപ്പോൾ നാം നഗ്നരായി ദൈവസന്നദ്ധിയിൽ, കൂട്ടം കൂട്ടമായല്ല, ഫാമിലി ഫാമിലി ആയല്ല, ചർച്ച ചർച്ചയല്ല, നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്, ക്രിസ്തുവാണ് നമ്മുടെ അഡോണിയ, ക്രിസ്തുവാണ് നമ്മുടെ കുരിയോസ്, ക്രിസ്തുവാണ് നമ്മുടെ തല. ആ ക്രിസ്തുവിനെ അനുഗമിച്ച്, ആ ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ട് നമുക്ക് പിതാവിൻ്റെ അടുക്കൽ എത്താം. അങ്ങനെ നമ്മൾക്ക് ക്രിസ്തുവിൽ ആ പിതാവുമായി ഒന്നായിത്തീരാം. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ പിതാവിലും, അല്ലെങ്കിൽ ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും. അങ്ങനെ നമ്മൾ ഒന്നായിത്തീരണം ദൈവവുമായി. ക്രിസ്തുവിൽ നാം ദൈവവുമായി ഒന്നായിത്തീരണം. അതിന് ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി, അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. വ്യക്തതയോടെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ആരാണ് ദൈവം, ആരാണ് ഞങ്ങളുടെ മേൽ കർത്തൃത്വത്തിനായി അങ്ങ് വെച്ചിരിക്കുന്ന വ്യക്തി. ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു തന്നല്ലോ. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന ആജ്ഞ മാനവകുലത്തോട് അങ്ങ് പറഞ്ഞല്ലോ. ക്രിസ്തു പിതാവിനെ നോക്കി, ഏകസത്യ ദൈവം പിതാവാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിതാവ് ഞങ്ങളെ നോക്കി, ഏക കർത്താവ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഇവന് ചെവി കൊടുപ്പിനെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ല പിതാവേ, നന്ദി. ആ ക്രിസ്തു ഞങ്ങളുടെ തലയായി നിലകൊള്ളുവാൻ, ആ ക്രിസ്തുവിൽ വളരുവാൻ ഞങ്ങൾ ഏവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. സത്യം വരെ സ്വതന്ത്രമാക്കട്ടെ. ദുഷ്ടൻ ഒരു വിധത്തിൽ ഇവരുടെ മേൽ അധികാരമെടുക്കാൻ അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ്, ഹോളി ഗോഡ്, ഈ വ്യക്തിത്വങ്ങളുടെ മേൽ പരിവർത്തിക്കുവാൻ അങ്ങോട്ട് ആക്കണം. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞും മഴയും വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടനെ ശാസിക്കുകയാണ്. ഈ ജനം യേശുവിനകത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഈ വചനത്താൽ ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇവർ ക്രിസ്തുവിൽ ദൈവത്തിൽ ഒന്നായിത്തീരട്ടെ. മഹത്വമെല്ലാം യഹോവയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് സംസാരിച്ചുവല്ലോ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറുമായി അതിവേഗം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.